Praise the Lord. Praise the Lord. Praise the Lord. അവിടെ വന്നിരിക്കുന്ന എല്ലാവരും കൈകൊടുത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയുടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ശ്രേഷ്ഠന്മാരായ എല്ലാ കത്തുദാസന്മാർക്കും ഗായിക സംഘത്തിനും എല്ലാവർക്കും എന്റെ വിനീതമായ സ്നേഹവന്ദനം. എല്ലാവരും മഹാദൈവത്തിന്റെ തിരുസാരങ്ങളിൽ വന്നപ്പോൾ ദൈവ തേജസിന്റെ മേഘത്തിന്റെ കീഴിൽ എന്ന് രാത്രി അവൻ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. ലോകം തുടങ്ങിയ സമയം മുതൽ തന്നെ ദൈവത്തിന്റെ തേജസ് ഒരു നൂൽ മഴ പോലെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്രഹത്തോടെ ആ വിശ്വബോധത്തോടെ പ്രാർത്ഥനയോടെ ആര് വന്നിട്ടുണ്ടോ ഒരു വന്നത് പോലെ തിരിച്ചു പോകത്തില്ല. ദൈവത്തിന്റെ ശക്തിയുടെ കാറ്റൂടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ എല്ലാവരും ബൈബിൾ നിഗത്തി ബൈബിൾ നിഗത്തിപ്പിടിച്ച് ഞാൻ പറയുന്ന വാചകങ്ങളോട് ചേർന്ന് പറയണം. ദൈവവചനത്തിനായി സ്തോത്രം, വിശുദ്ധ തിരുവെടുത്തുകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണം. എല്ലാവരും ബൈബിൾ തുറക്കാം. വന്ന കൊരിന്ത്യർ 5:7-8 വാക്യങ്ങൾ. വന്ന കൊരിന്ത്യർ 5:7-8
നമ്മുടെ പ്രസംഗ കുഞ്ഞാണ് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുതുമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുതുമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം.
നമ്മുടെ പ്രസംഗ അറുക്കപ്പെട്ടിരിക്കുന്നു, ആകയാൽ നാം ഉത്സവം ആചരിക്കാം. തലമുറയ്ക്ക് കണ്ണടച്ചു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പ്രിയ പിതാവിയെ കൊണ്ട് വചനോടെ തുറന്നിരിക്കുന്നു. ഇവിടുത്തെ വചനത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തെ പ്രകാശിപ്പിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ, കുടുംബത്തെയും ദേശത്തെയും സഭകളെയും സംഭവങ്ങളെയും കാലഘട്ടത്തെയും വിവേചിച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു സൂര്യനെ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും താമസിക്കാൻ ഒരു ഭൂമിയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരാകാശമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വായുമണ്ഡലമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ദൈവമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു രക്ഷകനേ ഉള്ളൂ. ഈ സൂര്യനെ പോലെ മറ്റൊരു സൂര്യനില്ല. ഈ ഭൂമിയെ പോലെ മറ്റൊരു ഭൂമിയില്ല. ഈ ആകാശം പോലെ വേറൊരു ആകാശമില്ല. ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. ഈ രക്ഷകനെ പോലെ വേറൊരു രക്ഷകനില്ല. നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. നീ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നിന്നെ പോലെ വേറൊരാളില്ല. നീയും ഒന്നേ ഉള്ളൂ. അതുപോലെ വേറൊരാൾ ദൈവം ഉണ്ടാക്കിയിട്ടില്ല. 600 കോടിയിലധികം ജനങ്ങൾ ഭൂമിയിലുണ്ടെങ്കിലും ആരുടെയും കോപ്പിയല്ല നീയെ. നീ ഓടിഞ്ചിലാണ്. ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശം നിന്നെ കുറിച്ചുണ്ട്. ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി നിന്നെ കുറിച്ചുണ്ട്. നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. നിർണയിക്കപ്പെട്ട നാളുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരങ്ങൾ വളരെയാണ്. നിനക്ക് നിന്നെ കുറിച്ചുള്ള പദ്ധതിയേക്കാൾ ഉന്നതമാണ് ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി. നീ നിന്റെ ജീവിതത്തിന് വേണ്ടി കണ്ടുവച്ച വഴികളെക്കാൾ ഉന്നതമായ വഴികൾ ദൈവം നിനക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള നിരൂപണങ്ങൾ എന്താണെന്നറിയാമോ? നിന്റെ തിന്മയ്ക്കുള്ള നിരൂപണങ്ങളല്ല, നിന്റെ നന്മയ്ക്കുള്ള നിരൂപണങ്ങളാണ്. ഒരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെതിരെയുള്ള പോരാട്ടം ആരംഭിക്കുന്നു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് സ്വർഗം നിന്നെ കണ്ടതാണ്, നിന്നെ അറിഞ്ഞതാണ്. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, യിരെമ്യാവേ, എന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ നീ പുറത്ത് വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികളുടെ പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചു. അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. സെയിന്റ് പോൾ എഴുതിയിരിക്കുക, പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന വാക്കാണ് പെസഹാക്കുഞ്ഞാട്. യഹൂദന്മാരുടെ ഉത്സവത്തിൽ ഒന്നായിരുന്നു പെസഹാ പെരുന്നാൾ. അതിനൊരു ചരിത്രമുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായി കടന്നിടത്തു നിന്നും അവര് വീണ്ടെടുക്കപ്പെട്ടത് പെസഹയുടെ ആട്ടുകൂട്ടി അറുക്കപ്പെട്ടത് കൊണ്ടാണ്. ബൈബിൾ തുടങ്ങുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് തുടങ്ങുന്നത്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദ്യയിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വെളിച്ചം ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. മനോഹരമായ സൃഷ്ടിപ്പിന്റെ ഒടുവിൽ വരുമ്പോൾ ദൈവം പറയുന്നു, നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. മനുഷ്യന് ദൈവം കൊടുത്ത സാദൃശ്യവും സ്വരൂപവും ദൈവത്തിന്റെ തന്നെയാണ്. എബ്രിയേലിന്റെ മീകായേലിന്റെ സാദൃശ്യത്തിനല്ല, ആരുടെ സാദൃശ്യത്തിന്റെ സിംഹത്തിന്റെ സാദൃശ്യത്തിനല്ല, ദൈവത്തിന്റെ തന്നെ സാദൃശ്യം. മനുഷ്യന് കൊടുത്തുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എത്ര മനോഹരമായ വാക്യം ഇതാണ്, അവന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസമൂതി. ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. മനുഷ്യൻ ജീവൻ പ്രദേഹിയായി തീർന്നു. മനോഹരമായി ആരംഭിക്കുന്ന ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുമ്പോൾ അവർ അവനെ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നത്. ഇത്ര മനോഹരമായ ആരംഭത്തിൽ തുടങ്ങി ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന വാചകം നിങ്ങൾ വായിച്ചു നോക്ക, ശ്വാസമില്ല. മനുഷ്യന്റെ ശ്വാസം പോയി, ശവപ്പെട്ടി കൊണ്ട് കിടത്തിയിരിക്കുക. ഏതെന്തോടത്തിലാക്കി മനുഷ്യനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ പുസ്തകം ഇതാ ശവപ്പെട്ടിയിൽ കൊണ്ടുവന്ന് മനുഷ്യനെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. എന്തെങ്കിലും കാരണം കാണും, അതിനൊരു കാരണമുണ്ട്. മനുഷ്യൻ വീണുപോയി. ലോകത്തുള്ള സകല തകർച്ചകളുടെയും കാരണം മനുഷ്യന്റെ വീഴ്ചയാണ്. മനുഷ്യൻ തെറ്റിപ്പോയി. ദൈവത്തിന്റെ പദ്ധതി, മഹത്തായ പദ്ധതി മനുഷ്യനെ കുറിച്ചുള്ളതിലേക്ക് അവൻ നടക്കാതെ അവനെ ചതിച്ച ദുഷ്ടപിശാചിന്റെ വാക്ക് കേട്ടുകൊണ്ട് അവൻ കൽപ്പന ലംഘിച്ച് വിലക്കപ്പെട്ട കനി മറിച്ച തിന്ന് അവൻ ദൈവത്തിൽ മഞ്ഞപ്പെട്ടുപോയി. അവൻ വീണുപോയി. ആ വീഴ്ചയിൽ അവൻ ദൈവ ജീവൻ നഷ്ടപ്പെട്ടു. അവന്റെ ആത്മാവ് മരിച്ചുപോയി. അവൻ ഉടുത്തിരുന്ന ദൈവ തേജസ്സിന്റെ അങ്ങി ഉരുകിപ്പോയി. അവൻ നഗ്നനായി തീർന്നു. ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധം വിച്ഛേദിച്ചു. ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന് അവരെ ആട്ടി പുറത്താക്കി. നിന്റെ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഉള്ളും പറക്കാരെയും മുളച്ചു. ബാക്ടീരിയ രോഗാണുക്കൾ ദ്രവത്വത്തിന്റെ ദാസ്യത്തിലേക്ക് അടിമത്വത്തിലേക്ക് ഈ ഭൂമി വീണുപോയി. അതിന്റെ അന്ത്യമാണ് യോസേഫിന്റെ മൃതശരീര ശവപ്പെട്ടിയിൽ വെച്ച കാര്യം പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുകയാണ്. പുറപ്പാട് പുസ്തകം തുടങ്ങുമ്പോൾ നിലവിളിയാണ്, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു. കുറെ നിലവിളി ഞാൻ കേട്ടു കേട്ടു. കുറെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു എന്ന് ദൈവം പോലും പറയത്തക്കോളാം. അടിമ കോളനിയിൽ ഉയരുന്ന നിലവിളിയാണ് പുറപ്പാടിന്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്ന ഊഴിയ ആരകന്മാർ നിഷ്ഠൂരമായിട്ട് എബ്രായ അടിമകളെ അടിക്കുമ്പോൾ അവർ വേദനിച്ച് നിലവിളിക്കുകയാണ്. അവരുടെ പിഞ്ചോമന കുഞ്ഞുങ്ങളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയി നല്ലതിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലുമ്പോൾ അവർ നിലവിളിക്കുകയാണ്. അടിമത്വവും നിലവിളി ക്രൂരമായ മർദ്ദനവും കൊണ്ട് പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നുവെങ്കിലും പുറപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, പകൽ മേഘസ്തംഭത്തിലും രാത്രിയിൽ അഗ്നിസ്തംഭത്തിലും ദൈവം അവരുടെ നടുവിലുണ്ടായിരുന്നു. എപ്പോഴും ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. ഏത് തോട്ടത്തിൽ നിറങ്ങിപ്പോയ മനുഷ്യന്റെ ചിത്രമല്ല അവിടെ കാണുന്നത്. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് മനുഷ്യനുമായി കൂട്ടായി ആചരിക്കുന്നതായ മനോഹരമായ ചിത്രമാണ് പുറപ്പാടിന്റെ ഒടുവിൽ കാണുന്നത്. അതിന്റെ കാരണം എന്താണ്? അടിമത്വത്തിന്റെ നിലവിളിയിൽ നിന്ന് ദൈവ സാന്നിധ്യത്തിന്റെ മേഘത്തിലേക്ക് എത്തുമാറ്റത്തുള്ള കാരണം എന്താണ്? അതിന് കാരണമാണ് അതിനിടയ്ക്ക് സംഭവിച്ച ഒരു കാര്യം. ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ട് വീണുപോയ മനുഷ്യന് വീണ്ടെടുപ്പുണ്ടായി. ഒരു ചരിത്ര പാഠം തരികയാണ് വീണ്ടെടുപ്പിന്റെ. ഒരു ചരിത്ര പാഠം എന്താണ്? യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിൽ ലഭിച്ച വീണ്ടെടുപ്പെന്ന് ചരിത്രത്തിൽ കാണിച്ചു തരികയാണ്. എബ്രായരുടെ അടിമത്വത്തിലൂടെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അന്യജാതിക്കാരെ സേവിക്കും, എന്നാൽ നാലാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. സ്വന്തമല്ലാത്ത ദേശത്ത് അന്യജാതിക്കാരെ സേവിക്കുന്ന അബ്രഹാമിന്റെ സന്തതി പരമ്പരയ്ക്ക് അവരുടെ അടിമത്വത്തില്, അവരുടെ വേദനയിൽ, അവരുടെ നിലവിളിയിൽ, അവർ ഇഷ്ടിക ചുള്ളിൽ മണ്ണ് ചവിട്ടിക്കുഴയ്ക്കുമ്പോൾ, ഇഷ്ടിക ചുള്ളിൽ തീ കത്തിക്കുമ്പോൾ, അവരുടെ കൊച്ചു കൂടാരങ്ങൾ അവർ നിലവിളിക്കുമ്പോൾ കെട്ടുപോകാതെ അവർ കത്തിച്ചുടച്ചൊരു വിളക്കുണ്ടായിരുന്നു. ഏത് കൂരിട്ടിലും അണയാത്തൊരു വിളക്ക് അവർക്കുണ്ടായിരുന്നു. അവരുടെ ഉള്ളിൽ കത്തി നിന്ന വിളക്ക് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം. ഇത് താൽക്കാലികമാണ്, ഞങ്ങൾക്കൊരു മടങ്ങി വരവുണ്ട്. ഞങ്ങൾ വാഗ്ദത്ത നാട്ടിലേക്ക് തിരികെ ചേരും. ഇത് അല്പകാലത്തേക്കുള്ളൂ, ചില കാലത്തേക്കുള്ളൂ തീരും. ഇത് തീരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടും, ഞങ്ങൾ ഇവിടുന്ന് വീണ്ടെടുക്കപ്പെടും. ഇതായിരുന്നു അവരുടെ ഉള്ളിൽ കത്തി നിന്ന വിളക്ക്. നാലാം തലമുറയായപ്പോൾ ദുഷ്ടാഭിശാജ് അവർക്കെതിരെ പോരാട്ടം വർദ്ധിപ്പിച്ചു. ഫറവോനിൽ വ്യാപരിച്ചു. ഫറവോൻ കൽപ്പനയിട്ടു, നാലാം തലമുറയിൽ ജനിക്കുന്ന എബ്രായ ശിശു ആൺകുഞ്ഞാണെങ്കിൽ അതിനെ കൊന്നുകളയണം. എന്താ ആൺകുഞ്ഞുങ്ങളോട് ഇത്ര വലിയ വിരോധം? ആൺകുഞ്ഞുങ്ങളുടെ വിരോധമല്ല, നാലാം തലമുറയിൽ ഒരു വീണ്ടെടുപ്പുകാരൻ ജനിക്കുമെന്നറിയാം. നാലാം തലമുറയിൽ മോശ കുഞ്ഞ് ജനിക്കുമെന്നറിയാം. അവനെതിരെയുള്ള പോരാട്ടം അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിക്കുകയാണ്. നാലാം തലമുറയിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണം. ദൈവം നിന്നെ കുറിച്ച് ഒരു വലിയ പദ്ധതി കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വിരോധമായ പോരാട്ടം നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുകയാണ്. നിന്നെ ഉന്മൂലനം ചെയ്യുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ നിനക്ക് വിരോധമായി ശത്രു പോരാടും. പട്ടണത്തിൽ റോഡിന്റെ സൈഡില് ഒരു ചെറിയ ടോട്ടലാള് മേടിച്ച് മേടിച്ചിട്ട് ഹെവി എക്യുപ്മെന്റ്സ് വന്ന് പണി നടത്തുക. കൺസ്ട്രക്ഷന്റെ ഹെവി എക്യുപ്മെന്റ്സ് വന്ന് എക്സ്കവേറ്റർ വന്ന് മാന്തി മറിക്കുന്നു, ബുൾഡോസർ വന്ന് ഇടിച്ചു നിരത്തുന്നു, വലിയ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് വന്ന് പണി നടത്തുന്നു. ഇത് കണ്ടപ്പോൾ വഴിയെ ഒരാൾ ചോദിച്ചു, എന്തോ പണിയാനാ ഇവിടെ, എന്തോ പണിയാനാ? ആരോ പറഞ്ഞോ, കോഴിക്കോട് പണിയാനാ, കോഴിക്കോട് പണിയാനാണോ ബുൾഡോസർ വരുന്നത്, കോഴിക്കോട് പണിയാനാണ് എക്സ്കവേറ്റർ വരുന്നത്. അവനറിയാം, അല്ലല്ല, വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് അവിടെ പണിയാണ്. നിന്റെ ജീവിതത്തിലൂടെ ബുൾഡോസർ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലൂടെ എക്സ്കവേറ്ററും മാന്തി മറിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും ഹെവി എക്യുപ്മെന്റ്സ് നിന്റെ ജീവിതത്തെ ഉഴുത് മറിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാക്കി ഞാൻ പറയാം, ദൈവത്തിന് വലിയൊരു പണിയുണ്ട്, സ്വർഗത്തിന് വലിയൊരു പണി നിന്നെ കുറിച്ചുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരുക്കം മാത്രമാണ്. അപ്പനും അമ്മയ്ക്കും കണ്ടപ്പോൾ വിശ്വാസത്താൽ മനസ്സിലായി, വരാതിന് പറ്റിയ ശിശുവാണ്. They saw that he was a proper child. അതിന് പറ്റിയ ശിശുക്കൾ വരാളാണ് ഇവർ. ഏതിന് പറ്റിയത്? ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, ഇസ്രായേലിനെ വിടുവിക്കുവാൻ തക്കണം. എങ്ങനെ കണ്ടു? By faith. വിശ്വാസത്താൽ അവർ കണ്ടു. വിശ്വാസത്താൽ കുഞ്ഞുങ്ങളെ കുറിച്ച് ഉന്നതമായ കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ ആ നിലയിൽ അവരെ വളർത്തിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. ലേവ്യ കുടുംബത്തിനെതിരെ നിയമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും, പരിമിതികൾ ഉണ്ടായിരുന്നുവെങ്കിലും, പീഡനത്തിന്റെ ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിലും, കുഞ്ഞിനെ കണ്ടപ്പോഴേ വിശ്വാസത്താൽ മനസ്സിലായി, ഇവനാണ് അതിന് പറ്റിയ ശിശു. അതുകൊണ്ട് രാജാവിന്റെ കോപം ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. എന്താ പേടിക്കാനത്? വിശ്വാസം അകത്തുള്ളത് കൊണ്ട്. വിശ്വാസം അകത്ത് കയറുമ്പോൾ പേടി പുറത്തു പോകും. വിശ്വാസം കുറവാണ്, അതാ ഈ പേടി. കുറച്ചുകൂടെ വിശ്വാസം വരട്ടെ, നിന്റെ പേടി മാറിപ്പോകും. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം. പ്രൈസ് ദ ലോർഡ്. വിശ്വാസം വന്നപ്പോൾ പേടി പോയി. രാജാവിനെ പേടിച്ചില്ല, പിന്നെ ഈ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു. 3 മാസം ഒളിപ്പിച്ചു വെച്ചു. കൊച്ചു കുഞ്ഞ് വീട്ടിൽ ജനിച്ചാൽ എത്ര നാൾ ഒളിപ്പിച്ചു വെക്കാനൊക്കും? ഈ കുഞ്ഞ് വളരത്തില്ലേ? ഈ കുഞ്ഞ് ചലിക്കത്തില്ലേ? ഈ കുഞ്ഞ് ശബ്ദിക്കത്തില്ലേ? അയൽക്കാരി കുഞ്ഞിന്റെ ശബ്ദം കേൾക്കത്തില്ലേ? ഇത് ചലിക്കുമ്പോൾ നാട്ടുകാർ അറിയത്തില്ലേ? ഈ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ അധിക നാൾ ഒളിപ്പിച്ചു വെക്കാനൊക്കത്തില്ല, കൂടിയാൽ 3 മാസം. വീണ്ടും ജനിച്ചാലും അങ്ങനെ തന്നെയാ. ശരിക്കുള്ള ജനനം നടന്നിട്ടുണ്ടെങ്കിൽ അധിക നാൾ ഒളിപ്പിച്ചു വെക്കാൻ ഒക്കത്തില്ല. ആ കുഞ്ഞ് വളരാൻ തുടങ്ങും, ആ കുഞ്ഞ് ചലിക്കാൻ തുടങ്ങും, ആ കുഞ്ഞ് കരയാൻ തുടങ്ങും, അതിന്റെ ശബ്ദം ദൂരേക്ക് കേൾക്കുവാൻ കഴിയും. നീ ശരിക്കും വീണ്ടും ജനിച്ചതാണെങ്കിൽ അധിക നാള് ഒളിച്ചിരിക്കാൻ കഴിയുന്നില്ല. അപ്പനും അമ്മയും കൂടെ വളരെ ദുഃഖകരമായ ഒരു തീരുമാനിച്ചേണ്ടി വന്നു. ഇതിനെങ്ങനെ വളർത്താനൊക്കെ? വീട്ടിൽ ഇനി വെച്ചോണ്ടിരിക്കാനൊക്കെ ഇതിനെങ്ങനെ വളർത്താനൊക്കെ? ഇതിനെ എന്ത് ചെയ്യണം? വളരെ വിഷമിച്ചുള്ള തീരുമാനമെടുത്ത് ന്യായങ്ങളും കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കി. ആ പെട്ടകത്തിനകത്ത് 3 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ വെച്ചിട്ട് ആ പെട്ടകം മുങ്ങിപ്പോയിരിക്കാൻ പ്രത്യേകം പശയും കൂരും കീരും എല്ലാം തേച്ച് അത് കൊണ്ടുവന്ന് നീലനദിയിലെ ന്യായങ്ങളെക്കിടയിൽ വെച്ചു. അന്ന് രാത്രി വീട്ടിലാരും ഉറങ്ങിക്കാണത്തില്ല. എല്ലാവർക്കും ഗദ്ഗതമാണ്, എല്ലാവർക്കും സങ്കടമാണ്. അവർ അടിമകളാണ്, അവർക്ക് വേറെ ഒരു മാർഗവുമില്ല, വേറൊരു ചോയ്സ് ഇല്ല, അവർക്ക് മറ്റൊരു വഴിയുമില്ല. വളരെ ദുഃഖത്തോടെ അവർ തീരുമാനം ചെയ്ത് ഉറയ്ക്കുന്ന കൈകൊണ്ടായിരിക്കണം പെട്ടകം കൊണ്ട് വെച്ചത്. വെച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ വീട്ടിൽ ആരും ഒന്നും കഴിച്ചു കാണത്തില്ല. ആ വലിയ മൂകതയാണ്, എല്ലാവരും ഡിപ്രസ്ഡ് ആണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഒരു കൊച്ച പെൺകുട്ടി മാത്രം, അവള് ചുറ്റിപ്പറ്റ് നിൽക്കുകയാണ്, നീലാതീട്ട് അവിടെ ചുറ്റിപ്പറ്റ് നിൽക്കുകയാണ്. ഈ കുഞ്ഞു വാവയ്ക്ക് എന്ത് പറ്റുമെന്ന് അറിയുവാൻ അവളാ പിന്നെ പ്രവാചകിയായത്. ഓർത്തോണം, അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നോ, ഒടുവിൽ നീ പ്രവാചകിയായി തീരും. പ്രൈസ് രാജാവിന്റെ കൽപ്പന, അവളുടെ പിതാവിന്റെ കൽപ്പന. എബ്രായ ശിശു ആൺകുഞ്ഞാണെങ്കിൽ അവരെ കൊല്ലണം. പിന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതിന് കഴുത്തി ചൊല്ലി അല്ലെങ്കിൽ തിരിച്ച നദിയിലേക്ക് വലിച്ച് യാത്ര ചെയ്താൽ മതി. പക്ഷെ വേറെ ഒരു ശക്തി അവളുടെ അകത്ത് മന്ത്രിക്കുന്നു, ഈ കുഞ്ഞിനെ നീ വളർത്തണം, ഇത് നിന്റെ കുഞ്ഞാണ്, ഇത് നിന്റെ പുത്രനായിട്ട് വളരണം, ഇത് കൊട്ടാരത്ത് വളരുന്ന കുഞ്ഞാണ്. വേറൊരു ശബ്ദം അവരുടെ അകത്ത് രാജാക്കന്മാർ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നിരത്തോട് കണക്ക് ഇരിക്കുന്നു. അവരിഷ്ടമുള്ള ദുഃഖിയിലേക്ക് പിടിച്ചു തിരിക്കുന്നു. രാജകുമാരന്റെ ഹൃദയത്തെ പിടിച്ചു തിരിച്ചു. അവൾ പറഞ്ഞു, ഈ കുഞ്ഞിനെ ഞാൻ വളർത്താൻ പോവുകയാണ്. ഈ സമയത്താണ് ഈ കൊച്ചു പെങ്ങൾ ഓടിച്ചെന്ന് പറഞ്ഞു, ഈ കുഞ്ഞിന് പാൽ കൊടുക്കാൻ ഒരു അമ്മച്ചിയെ വേണോ? വേണമെന്ന് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് ഒരു അമ്മച്ചി ഇനി കരയട്ട, നമ്മുടെ പൊന്നുമോനെ രാജകുമാരി എടുത്തു, ആ കുഞ്ഞിന് പാൽ കൊടുക്കാൻ ഒരു അമ്മ വേണോന്ന് പറഞ്ഞു. അമ്മ ഓടിച്ചെന്നു, സന്നടല്ലമ്മാരി ഓടിച്ചെന്നപ്പോ രാജകുമാരി കുഞ്ഞിനെ കൊടുത്തിട്ട് പറഞ്ഞു, നൈൽ നദി എനിക്ക് തന്നതായി കുഞ്ഞിനെ, ഇവൻ എന്റെ പുത്രനാ, പക്ഷെ പാൽ കൊടുക്കണം, പാൽ കൊടുത്ത് വളർത്തണം, മാസം തോറും ശമ്പളം കൊട്ടാരത്തിൽ നിന്ന് തിരിച്ചു പറയാൻ നിവൃത്തിയുണ്ട്. ഈ അമ്മ പറഞ്ഞു, ശമ്പളവും തരുന്ന രാജകുമാര്, എന്റെ കുഞ്ഞിന് പാൽ കൊടുക്കാനായിട്ട് എനിക്ക് ശമ്പളം വേണമോ? പക്ഷെ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചാൽ ദരിദ്ര കുടുംബത്തിനൊരു പുതിയ വരുമാനം കൂടെ ഉണ്ടായി. എത്ര നാളത്തെ അക്കാലത്തെ പതിവനുസരിച്ച് 12 വയസ്സോടെ പാല് കൊടുക്കും. ഞാൻ അവർക്ക് എന്റെ ചെറുപ്പത്തിൽ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ അടുത്തിരുന്ന് കൊച്ചിന് പാല് കൊടുക്കാൻ അമ്മ ഇടയ്ക്ക് വരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അത് ആ കാലത്ത്, അതിനൊക്കെ മുമ്പുള്ള കാലത്ത് 12 വയസ്സ് വരെ ഞാൻ പാല് കൊടുക്കുന്ന, 12 വയസ്സ് വരെ ശമ്പളം കൊട്ടാരത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. ആരാ കൽപ്പിച്ചത് എപ്പോഴായ കുഞ്ഞാണാണെങ്കിൽ കൊല്ലണമെന്ന്? ആരുടെ ഇന്റൻഷനായിരുന്നു മോശ കുഞ്ഞിനെ വധിക്കണമെന്ന്? അവന്റെ കണ്ണിന് മുമ്പിൽ മോശ കുഞ്ഞ് വളരാൻ പോകുന്നു. അവന്റെ കൊട്ടാരത്തിലെ പണം കൊണ്ട് മോശ കുഞ്ഞ് വളരാൻ പോകുന്നു. വിരോധമായി ദൈവത്തിന് നിന്റെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് നിന്റെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ദൈവത്തിന് കടന്നിനൊക്കെ അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര്? സ്വർഗസ്ഥനായ പിതാവറിയുന്നത് തലയിൽ ഒരു മുടി താഴെ വീഴുമോ? അധികാരമുള്ളവരുണ്ടായിരിക്കാം, ശക്തിയുള്ളവരുണ്ടായിരിക്കാം, വൈരാഗ്യമുള്ളവരുണ്ടായിരിക്കാം, പക്ഷെ സ്വർഗസ്ഥനായ ദൈവം അനുവദിക്കാതെ നിന്നെ തൊടാൻ കഴിയും. എത്ര പേർ കുറപ്പുണ്ട്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഭരിക്കില്ലെന്ന് മാത്രമല്ല, ആരായുധം ഉണ്ടാക്കുന്ന അവന്റെ നേരെ അത് തിരിച്ച് പാലി ചെല്ലോ. ആരായുധം ഉണ്ടാക്കുന്നു നിനക്ക് വിരോധമായി ആര് കൂടാനോ ചെയ്യുന്നോ അവന്റെ അടുത്തേക്ക് അത് തിരിച്ച് പാലിയും, തിരിച്ച് പാലിയല്ലോ. അമ്മ പാല് കൊടുക്കുമ്പോൾ മോനോട് പറഞ്ഞു കൊടുത്തു, മോനെ രാജാവിന്റെ പുത്രരുടെ മകനായിട്ട് നീ അറിയപ്പെടും, കൊട്ടാരത്തിൽ വളരാൻ പോകെ. പക്ഷെ ഒരു കാര്യം നിന്നോട് പറയാം, നീ ജനിച്ചപ്പോഴേ നിനക്കൊരു വിളിയുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായി, ദൈവവിളി നിന്റെ മേലുണ്ട്. നിന്റെ സഹോദരന്മാർ മിശ്രീമേലെല്ലാം ഇഷ്ടിക ചൂളയിൽ മണ്ണ് ചവിട്ടിക്കൊഴിക്കുന്ന ഈ അടിമകളാണ് നിന്റെ സഹോദരന്മാർ. അവരെ വീണ്ടെടുക്കുവാൻ, അവരെ ഉദ്ധരിക്കുവാൻ, അവരെ ഇവിടുന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുപോകാൻ സ്വർഗത്തിന്റെ വിളി നിന്റെ മേലുണ്ട്. അമ്മ പറഞ്ഞു കൊടുത്ത അകത്ത് കിടക്കുക. മോശം 40 വയസ്സുവരെ മിശ്രയുടെ കൊട്ടാരത്തിൽ വളരുമ്പോൾ അവന്റെ അകത്ത് കിടക്കാൻ ജോസിഫസ് എന്ന ചരിത്രകാരൻ മോശയെ കുറിച്ച് എഴുതിയിരിക്കുന്ന 40-ാമത്തെ വയസ്സിൽ മോശയെ ഈജിപ്ഷ്യൻ സൈന്യത്തിന്റെ ജനറലാക്കി സൈന്യാധിപനാക്കി മാറ്റിയെന്നും, മോശയുടെ നേതൃത്വത്തിൽ സൈന്യം ഉത്തരാഫ്രിക്കയിലെ രാജ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പിടിച്ചടക്കിയെന്നും ജോസിഫസ് എഴുതിയിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു, മിശ്രീമിലെ സകല വിധി ഞാനും അവൻ അഭ്യസിച്ചു. മിശ്രീമിലെ സകല നിക്ഷേപങ്ങൾക്കും അവൻ അവകാശിയായി. ഫറവോന്റെ പുത്രരുടെ മകൻ എന്ന് അവൻ വിളിക്കപ്പെട്ടു. പക്ഷേ വിളികിടക്കുക, ഇതെല്ലാം ഉള്ളപ്പോഴും അകത്തിന് വഴി നടക്കുക, എന്നെ ദൈവം എന്തിനാ സൃഷ്ടിച്ചത്? ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യുന്നത്? ഈ കൊട്ടാരമാണോ എന്റെ നിയോഗമല്ലല്ല, ഇവിടുത്തെ നിക്ഷേപങ്ങളാണോ എന്റെ നിയോഗമല്ലല്ല, എനിക്കൊരു വിടുതലിന്റെ മിനിസ്ട്രി ഉണ്ട്. ഈ ജനത്തെ അടിമത്തത്തിൽ വിടുവിപ്പാൻ സ്വർഗം എന്നെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ തീരുമാനിച്ചു, ഞാൻ ഇറങ്ങി തിരിക്കും. ദൈവജനത്തോട് കഷ്ടം സഹിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് അവരെന്നെ പരവോന്റെ പുത്രിയുടെ മകൻ വിളിക്കപ്പെടുന്ന അവൻ നിരസിച്ചു. ഇസ്രായേലിനെ തല്ലിക്കൊന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകാൻ നാം തീരുമാനിച്ചത്. മോശയ്ക്ക് വിളി മനസ്സിലായെങ്കിലും വഴി മനസ്സിലായില്ല. ദൈവത്തിന്റെ പദ്ധതി നിന്നവരുണ്ടെങ്കിലും ദൈവത്തിന്റെ വഴിക്ക് വേണ്ടി കാത്തിരിക്കണം. മോശയുടെ ഭുജബലം കൊണ്ടോ തടിമെടുക്കൊണ്ടല്ല വിടുതൽ നടക്കുന്നത്. മോശയുടെ കായിക ബലം കൊണ്ടല്ല, കായിക ശക്തി കൊണ്ടല്ല, ജഡത്തിന്റെ മാസ്റ്റർ പ്ലാൻ കൊണ്ടല്ല വിടുതൽ ഉണ്ടാകുന്നത്. വിടുതലുള്ള മാർഗം അറുക്കപ്പെട്ട പെസഹാ കുഞ്ഞാണ്ട് രേഖമാണ്. അറുക്കപ്പെട്ട പെസഹാ കുഞ്ഞാണ്ട് രേഖത്തിന്റെ ശക്തിയിലാണ് ജനം വിടുതൽ പ്രാപിക്കുന്നത്. അതറിയണമെങ്കിൽ മോശയ്ക്കൊരു ട്രെയിനിങ് ആവശ്യമുണ്ട്. വീണ്ടും 40 കൊല്ലം 40 വയസ്സുവരെ 80 വയസ്സുവരെ മോശ ഓടിപ്പോകേണ്ടി വന്നു. മിസ്രൈമിനെ തല്ലിക്കൊന്നു. പിറ്റേ ദിവസം ചെന്നപ്പോ എബ്രഹാം തമ്മിൽ വഴക്ക്. നമ്മുടെ സഹോദരന്മാരിലെ വഴക്കുള്ളവർ രണ്ടുപേരുകൾ കൂടി അവനെ ഉന്തിക്കളഞ്ഞു. സഹബാനോസിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അവനെ ഉന്തിക്കളഞ്ഞു രണ്ടുപേരും പ്രസംഗം. അങ്ങനെ അവിടുന്ന് ഓടിപ്പോയി ഓടിപ്പോയി എന്നെ നാട്ടിൽ ചെന്നു. ഇന്ത്യാനെ പുരോഹിതൻ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ വീട്ടിലെ അഭയാർത്ഥിയായ അയാളുടെ മൂത്തമ്മളെ കല്യാണം കഴിച്ച് അമ്മായിപ്പൊരു ആടുകളെ മേയിച്ചുകൊണ്ട് 40 കൊല്ലം മരുഭൂമിയിൽ നടക്കുകയാണ്. പലവട്ടം അവൻ ചിന്തിച്ചാണ്, ഇതാണോ എന്റെ അമ്മ എന്നോട് കൊച്ചിനെ പറഞ്ഞ വെളിയൊന്നു ഈ ആടിന്റെ പുറകെ നടന്ന്. ഒരു ദിവസം ഇവിടെ ഞാൻ ചത്തു വീഴും, ഈ ആട് പോലും തിരിഞ്ഞിരിക്കത്തില്ല, അതങ്ങ് മുമ്പോട്ട് പോകും, ഇവിടെ ഉറുമ്പരിച്ച് അനാഥ പ്രേതമായി ഞാൻ കിടക്കും. ആ മിശ്രീമിലായിരുന്നെങ്കിൽ ചത്തു കഴിയുമ്പോൾ അവർ തുണി ചുറ്റി സുഗന്ധ വസ്തുക്കൾ പുരട്ടി എന്നെ മമ്മിയാക്കി വെച്ചതിനെ പിരമിഡിനകത്ത് എത്ര കൊല്ലം കഴിഞ്ഞാലും അവിടെ ഇരുന്നേനെ എങ്ങനെ ഇരിക്കുന്നറിയാം, കറുത്ത് കരിവാളിച്ചിരിക്കും, എല്ലാം തൊലിയുമായിട്ട് കറുത്ത് കരിവാളിച്ചിരിക്കുന്ന ഡെഡ് ബോഡി പിരമിഡുകളിലുണ്ട്. അതിലൊന്നായിട്ട് മോശിക്കുന്നേ വലിയ അടക്കം കിട്ടിയനെ, പക്ഷേ ഇറങ്ങി തിരിച്ചുകൊണ്ടോ, ഇറങ്ങി തിരിച്ചുകൊണ്ട് മരുഭൂമിയിൽ വീണ് ചത്ത് കിടക്കും. കുറും ഭരിച്ചവരെ ഇല്ല മോശേ, നീ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഒരു ദോഷവും വരത്തില്ല. മരിച്ചെന്ന് പറഞ്ഞിട്ട് 1500 കൊല്ലം കഴിഞ്ഞപ്പോൾ യേശുവിന്റെ അടുക്കൽ മറുവ വരെ വന്നിരിക്കുന്നു. അന്ത്യക്രിസ്തു ഭൂമിയിൽ ഭരിക്കുമ്പോൾ ഏരിയ അവന്റെ കൂടെ വന്ന് നിൽക്കുന്നു. യെരുശലേമില്ല മറ്റേതും പിരമിഡിനകത്ത് ഉണങ്ങിക്കിടന്നേസ്തല്ലാട്. നല്ല അടക്കം കിട്ടുമെന്നൊക്കെ വിചാരിച്ച മിശ്രമിൽ നിന്നാറുണ്ടല്ലോ, ഉണങ്ങിക്കിടക്കൂടില്ല. പക്ഷേ ദൈവത്തോട് കഷ്ടം സഹിക്കാൻ വേണ്ടി എടുത്ത് ചാടിയാറുണ്ടല്ലോ. ഇതാണോ എന്റെ വിളി, തീർന്നു, എന്റെ ജീവിതം അവസാനിച്ചു, ഇനി എനിക്കൊരു ഒരു ആരംഭമില്ല, എല്ലാം തീർന്നു, ഞാൻ പണികൾ ഇറങ്ങുകയാണ്, എന്റെ ജീവിതത്തിന്റെ കൺക്ലൂഡിങ് സ്റ്റേജ് അവസാനത്തേക്ക് ഞാൻ വന്നിരിക്കുക. ഈ ആടുകളുടെ പുറകെ നടന്ന ദിവസം തീരുമാനി ആരോരും അറിയാത്തവനായി ഞാൻ അവസാനത്തെ തീരട്ടെ. ഇല്ല മോശേ, ഇല്ലില്ല, ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവത്തിനെ ഒരുക്കിയ ഒരുക്കിയ ദിനങ്ങൾ മാത്രം, ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനില് ദൈവം നിന്നെ ശരിപ്പെടുത്തി എടുക്കുക. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തല്ലിക്കൊല്ലുന്ന മോശയുടെ കയ്യില് ഇസ്രായേൽ മക്കളെ കൊടുത്തു വിട്ടാൽ തങ്ങൾ നാട്ടിക്കൊണ്ടിയെല്ലാം ആരും കാണത്തില്ല, എല്ലാത്തിനും ഒഴിവെച്ച് തല്ലിക്കൊല്ലും. അവരെ സൗകര്യം പഠിപ്പിക്കണ അമ്മയ്യപ്പന്റെ ആളുകളും തീറ്റിക്കൊണ്ട് 40 കൊല്ലം നടന്ന മോശയെ കുറിച്ച് പറയുമ്പോൾ മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ വേറെ ഭൂമിയിലില്ല. ഈ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ ട്രെയിനിങ് വേണം. പറയുന്ന ഞാൻ മനസ്സിലാക്കി, ഞാൻ പറയുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ട്രെയിനിങ്ങോടെ ദൈവം ചില സമയത്ത് നീ എന്തുകൊണ്ടെന്ന് ചോദിക്കുന്ന പല കാര്യങ്ങളും ദൈവത്തിന്റെ ട്രെയിനിങ് ആണെന്ന് ഓർത്തുകൊള്ളണം. ദൈവത്തിന്റെ പരിശീലനം നിന്റെ അകത്തെ ഒരുക്കിയെടുക്കുവാൻ, നിന്നെ മച്ചൂറാക്കുവാൻ, നിന്റെ ചിന്തകളെ ദൈവികമാക്കുവാൻ, നീ കടമ ദൈവത്തിന് ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാക്കുവാൻ ദൈവം നിന്നെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ മാത്രമാണ് ആദ്യത്തെ 40 കൊല്ലം മോശ ചിന്തിച്ച പിന്നത്തെ 40 കൊല്ലം മോശ പറഞ്ഞു. പിന്നത്തെ 40 കൊല്ലം ദൈവം തെളിയിച്ചു നത്തിങ്ങനെ ദൈവത്തിന്റെ അകത്ത് കിട്ടി, ദൈവത്തിന്റെ കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാൻ നോക്കുന്നു. അതൊക്കെ മനസ്സിലാകുന്ന ദൈവം പറയുന്നില്ല. നന്ദിയോടെ കൈവെട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വെണ്ണീറാകുന്നില്ല, തീ ജ്വലിക്കുന്നുണ്ട്, ജ്വലിക്കുന്നുണ്ടെങ്കിലും മുൾപ്പുറപ്പ് വെന്ത് വെണ്ണീറാകുന്നില്ല. മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രതീകമത, അവന്റെ ജീവിതത്തിലും പ്രതികൂലങ്ങളുടെ കഷ്ടതയുടെ ഓടിപ്പോക്കിന്റെ ബുദ്ധിമുട്ടിന്റെ ഒക്കെ തീ കത്തിയത. പക്ഷെ അവൻ വെന്ത് ചാരമായില്ല. ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ കാരണം ആ തീക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അടങ്ങിയിരുന്നു. സ്തോത്രം സ്തോത്രം. നിന്റെ ജീവിതത്തിലും പലരും തീ കത്തിച്ചതാ, നീ കത്തിച്ചായമാകുമെന്ന് പലരും പ്രവചിച്ചതാ, എല്ലാം തീർന്നുപോയെന്ന് പലരും പറഞ്ഞതാ, എന്ത് വെണ്ണീറാകാൻ വേണ്ടി കാത്തിരുന്ന ഈ പല പ്രാവശ്യം കത്തിയെങ്കിലും ഇന്നും നീ പച്ച പിടിച്ചിരിക്കുകയാണ് എന്നും ദൈവം നിന്നെ അത്ഭുതമായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. അനുഭവമുള്ളവർ മാത്രം കൈയുർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലരും അത്ഭുതങ്ങൾ എത്ര നടന്നാലും സാരമില്ലെന്ന് പറഞ്ഞു പോകും. തീ കത്തുന്നാണ് ആ തീ അത്ര കണ്ടിട്ടുണ്ട്. കാട്ടിൽക്കൂടെ മരുഭൂമിയാണെങ്കിൽ എത്ര പ്രാവശ്യം തീ പിടിച്ച അതൊന്നും തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ മോശ എപ്പോഴും ക്യൂരിയസ് ആയിരുന്നു. 80 വയസ്സായെങ്കിലും അവൻ അവന്റെ പണ്ടത്തെ എക്സ്പീരിയൻസിൽ അവൻ എല്ലാം അവസാനിപ്പിച്ചില്ല. ഒന്ന് നോക്കി ഇതെന്തൊരു കാഴ്ച. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവം സംസാരിക്കുകയാണെന്ന് അറിയാൻ തിരിഞ്ഞൊന്ന് നോക്കണം കേട്ടോ. നടന്നങ്ങ് പോകരുത്. ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒന്ന് നിന്ന് നോക്കണമേ. ഒരുപക്ഷെ ദൈവം നിനക്ക് പുതിയ നിയോഗം തരുന്നതായിരിക്കും. ഒരുപക്ഷെ ദൈവം നിന്റെ ജീവിതത്തെ ആകെ മാറ്റി മറിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നിനക്കൊണ്ട് വെളിപ്പെടുന്നതായിരിക്കും. ഒരുപക്ഷെ നിന്റെ ആയുസ് മുഴുവൻ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ആയിരിക്കും ആ കാഴ്ചക്കകത്ത് വെളിപ്പെടാൻ പോകുന്നത്. ആടിനെ എത്തിയിട്ട് നടന്ന ചെരുപ്പും കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. അണിച്ചിട്ടാ നീ വിശുദ്ധ. എന്തുകൊണ്ട്? ചെരുപ്പിന്റെ വിശുദ്ധിയല്ല, നിന്നെ വിശുദ്ധ സ്ഥലത്ത് ഞാൻ നിർത്തി. വിശുദ്ധ സ്ഥലത്ത് നിന്നെ ഞാൻ നിർത്തിയത് കൊണ്ട് നീ വിശുദ്ധ. നിന്റെ ചെരുപ്പിന്റെ വിശുദ്ധി വേണ്ട, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റ. ദൈവം പറഞ്ഞു എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു, അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആകയാൽ മോശേ നീ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും. എന്തൊരു വിളിയ! ഇതിനാ കഴി കവിഞ്ഞൊഴുകുന്ന വിളി എന്ന് പറയുന്നത്, കവിഞ്ഞൊഴുകുക. ദൈവം മറങ്ങി വന്ന് നേരിട്ട് പറയാം, വാ വാ, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോയാൽ നിന്നെ എനിക്ക് വേണം വാ. എന്തായിരിക്കും നമ്മുടെ മറുപടി? നമ്മൾ രണ്ട് കയ്യുമൊക്കെ തുള്ളിച്ചാടിയാലും മോശം പറഞ്ഞേക്കണം. ഞാൻ എന്നെ കൊടുക്കാത്തൊരു കാര്യം, ഞാൻ തടിച്ചു നാവുള്ളൂ, ഞാൻ വിൽക്കാം, ഞാൻ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. പണ്ടത്തെ എന്ന് പറഞ്ഞു നോക്കിയതാ, അന്ന് എന്നെ പിടിച്ചു തള്ളിയതാ, ഇനി അങ്ങോട്ടില്ല. എന്റെ ചേക്കൊണ്ടില്ല, അവരും ആള് നല്ല വിളിക്കണം, നല്ല വാക്മി, അതിനെ കൊണ്ടുപോകും, കാര്യം നടക്കും. എനിക്ക് വേണ്ട. ആറ് പ്രാവശ്യം മോശനോ പറഞ്ഞു. 7-ാമത്തെ പ്രാവശ്യം ദൈവത്തിന്റെ കോപം മോശത്തിനെ ജ്വലിച്ചു. ഇത്രയെല്ലാം പറഞ്ഞാൽ പോലും അവന് വരാൻ കഴിയാത്തൊരു കോംപ്ലക്സ് അവനെ പിടിച്ചു കഴിഞ്ഞു. 40 കൊല്ലം അമ്മായിയപ്പന്റെ ആടുകളുടെ പുറകെ നടന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അവനെ കൊണ്ട് സാധിക്കൂ എന്നുള്ള മുഴുവൻ ചിന്തകളും അസ്തമിച്ചു. ഇനി ഒന്നുമില്ല. മോശം പറയാത്തൊരു കാര്യം ഞാൻ പറയാം. മോശയുടെ മനസ്സിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കും, ദൈവം നിനക്ക് എന്നെ അനുഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യും, കുറെ ആടിനെ വാങ്ങിച്ച ഇത് അമ്മായിയപ്പന്റെ ആണ്, എനിക്ക് കുറെ കാണുന്നത് എന്റെ തൊഴിലില്ല, ഇനി ഞാൻ ഇനിയും വേറൊരു ആരംഭം വയ്യ എനിക്ക്, ഞാൻ അതിനെ തീറ്റിയെ നടന്നോളാം. നീ ജനിക്കുന്ന മുസ്വത്തും നിന്നെ കണ്ടിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നിന്നെ കൊണ്ടെത്തിക്കും. അങ്ങനെ നിന്റെ തടസ്സങ്ങളല്ല, നിനക്ക് വിറ്റുണ്ടെങ്കിൽ, നിനക്ക് നാവിന് പ്രശ്നമുണ്ടെങ്കിൽ, നിന്റെ വാ ഡിസൈൻ ചെയ്ത് ഞാനാ, നാവിനെ സൃഷ്ടിച്ചവൻ ഞാനാ, ഞാൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ലഭിക്കുമാറും. വിത്തനായ മോശയെ നിന്നെ മതി എനിക്ക്, നിന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ദൈവം പറഞ്ഞു ബാലനെന്ന് നീ പറയില്ല, എന്റെ വയലിന്റെ അതലങ്ങളെ സ്പർശിക്കുന്ന എന്റെ വായിൽ എന്റെ വചനം ഞാൻ വെച്ചു തരുന്നു. ഇതിനെ വിളിച്ച് പോകും പറഞ്ഞു, ഞാനോ അല്ലയോ പരാക്രമശാലിയെ? നെയ്യ് വിളിക്കുമ്പോൾ ഞാനോ? എന്റെ ഗുരു എത്ര എളിയതാ, എന്റെ കുടുംബം എത്ര ചെറിയതാ, ഞാനോ? നെയ്യം വിളിച്ചപ്പോൾ, ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ, വലിയ പദ്ധതികൾ ദൈവം ഏൽപ്പിച്ചപ്പോൾ, അയ്യോ ഞാൻ അയോഗ്യനാണ്, എന്നെ കൊണ്ട് ഒക്കുകയില്ലെന്ന് ആരൊക്കെ പറഞ്ഞോ അവരെയാണ് ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ മിടുക്കനാണ് എന്ന് പറഞ്ഞ ഒരാളും ദൈവം ഉപയോഗിച്ചിട്ടില്ല. എനിക്കതിനുള്ള പ്രാപ്തിയില്ല, എനിക്കതിനുള്ള യോഗ്യതയില്ല ദൈവമേ എന്ന് ഏറ്റു പറയുന്നവന്, കാരണം ദൈവത്തിന് വേണ്ടി ദ്രവിക്കനായ മോശം. എന്തുകൊണ്ട്? എന്താ കാരണമെന്നറിയാമോ? വാഗ്മിയായ അഹരോനെ തിരഞ്ഞെടുക്കാതെ വിക്കനായ മോശം തിരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാമോ? മുഴുവൻ മഹത്വവും ദൈവത്തിന് കിട്ടും. മുഴുവൻ മഹത്വം ദൈവത്തിന് കിട്ടും. ദൈവം ഒരു വലിയ മിടുക്കനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറെ മഹത്വം മിടുക്കിന് പോയേനെ. മുഴുവൻ മഹത്വം ദൈവത്തിന് കിട്ടണം. അവന്റെ മഹത്വം അവൻ മാറ്റൊരുത്തരം വിട്ടുകൊടുക്കുക. ദൈവമല്ല, ദൈവം നിനക്ക് കുറവുണ്ടായിരിക്കാം, നിനക്ക് കുറ്റമുണ്ടായിരിക്കാം, നിനക്ക് താഴ്ച ഉണ്ടായിരിക്കാം, നിനക്ക് ബലഹീനത ഉണ്ടായിരിക്കാം, നിനക്ക് കഴിവില്ലായ്മ ഉണ്ടായിരിക്കാം, നിനക്ക് ദാരിദ്ര്യം ഉണ്ടായിരിക്കാം, നിനക്ക് കടബാധ്യം ഉണ്ടായിരിക്കാം, നിനക്ക് രോഗമുണ്ടായിരിക്കാം, നിനക്ക് സാധനക്കുറവുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിന്നെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ മുഴുവൻ മഹത്വം ദൈവത്തിന്, മുഴുവൻ മഹത്വം ദൈവത്തിന്, മുഴുവൻ മഹത്വം ദൈവത്തിന്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നിന്റെ കഴിവിനും നിന്റെ പ്രാപ്തിക്കും നിന്റെ ആളത്വത്തിനും ഉപരിയായിട്ടുള്ള അതിനേക്കാൾ വലിയ ഒരു വിളിയാണ് എപ്പോഴും നിന്റെ നേരെ ദൈവം വെക്കുന്നത്. നിന്നേക്കാൾ വലിയൊരു വിളി കൊണ്ടാണ് ദൈവം നിന്നെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിന്റെ കഴിവുകളും പ്രാപ്തികളൊന്നും ചെയ്തു തീർക്കാൻ കഴിയാത്ത ഒരു വലിയ വിളി, അതൊരു വെല്ലുവിളിയാണ്. ശരിക്കും പറഞ്ഞൊരു വലിയ ചലഞ്ച്. ആ ചലഞ്ചിങ് കോൾ ഓഫ് ഗോഡ്. നിന്നെ നീ മുഴുവനായിട്ടിട്ടാ പോലും അത് പൂർത്തീകരിക്കാൻ കഴിയാതെ കൊണ്ട് നിന്നേക്കാൾ വലിയൊരു വിളി നിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ദൈവം പറയാണ്, വലിയ ഞാൻ നിന്നെ ഉപയോഗിക്കാം, വലിയ ഞാൻ നിന്നെ ഉപയോഗിക്കാം. നിന്റെ പ്രാപ്തിയേക്കാൾ വലിയ വിളി ദൈവം വിളിക്കുമ്പോൾ എങ്ങനെയത് ചെയ്തെടുക്കാൻ കഴിയും? നിന്റെ കഴിവിനേക്കാൾ വലിയ വിളി ദൈവം വിളിക്കുമ്പോൾ എങ്ങനെയത് ചെയ്തെടുക്കാൻ കഴിയും? നിന്റെ സാധീനത്തെക്കാൾ നിന്റെ പശ്ചാത്തലത്തെക്കാൾ വലിയൊരു വിളി ദൈവം നിനക്ക് തരുമ്പോൾ എങ്ങനെയത് പൂർത്തീകരിക്കാൻ പറ്റും? അതിന്റെ മാർഗം ഞാൻ പറയാം. അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി. ഈ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമല്ല, അവന്റെ ദാനമാണ്, ദൈവം തന്ന ദാനമാണ്. ദൈവം നിന്നെ പ്രാപ്തനാക്കും. വലിയൊരു വിളി നിലയിൽ വന്നിട്ട് നിന്നെ കൊണ്ട് ചെയ്യാനൊക്കാത്ത കൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്യും, അത് ചെയ്യാനുള്ള ശക്തിയും പ്രാപ്തിയും കഴിവും നിനക്ക് തരും. എങ്ങനെ തരും? ദൈവത്തിന്റെ പ്രാപ്തി നിനക്ക് ദാനമായി തരും. അതിന് പറയുന്ന ഒരു പേരുണ്ട്, ദൈവം നിന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന വിളി പൂർത്തീകരിപ്പാൻ നിനക്ക് സ്വന്തം കഴിവുകൊണ്ട് കഴിയാതെ വരുന്നതിനാൽ ദൈവം നിനക്ക് പകരുന്ന പ്രാപ്തിക്ക് പറയുന്ന ഒരു പേരുണ്ട്. അതിന്റെ പേരാണ് അഭിഷേകം. അതിന്റെ പേര് അഭിഷേകം. അഭിഷേകം എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിന്റെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന വിളിക്ക നീ യോഗത്തിന് ദൈവം സ്വർഗത്തിൽ നിനക്ക് പ്രാപ്തി തരുന്നു. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന്. ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ പങ്കുവരിക്കുന്നു, ഞങ്ങളുടെ മൺ ശരീരങ്ങളിൽ പങ്കുവരിക്കുന്നു. അഭിഷേകം എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന പ്രാപ്തിയാണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിളി പൂർത്തീകരിപ്പാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ദൈവം പകരുന്ന ശക്തിയാണ്. അതുകൊണ്ടാണ് നിനക്ക് പ്രതികൂലങ്ങളെ നേരിടാൻ കഴിയുന്ന, പ്രതിസന്ധികളെ നേരിടാൻ കഴിയുന്ന, നീ ഭയം കൂടാതെ മുമ്പോട്ട് കാര്യമിരിക്കുന്നത് അതുകൊണ്ടാണ്. നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? മോശം നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? വഴി എന്താ വഴിയാ? ആടിനെ തീറ്റാൻ കൊണ്ടാണ് ഒരു കാട്ട്, കാട്ടിൽ നിന്ന് വിട്ടൊരു കാട്ടുപടി, ഒരു കാട്ടുപടി, ഒരു കാട്ടുകമ്പ, ഇത് കൊണ്ടാ നിനക്ക് ആടിനെ കിട്ടിയ ദൈവം പറഞ്ഞു. ഇത്രയും നാള് ഈ ആടിനെയൊക്കെ മേടിച്ചിട്ട് നിനക്ക് ആകെ കിട്ടിയേക്കുന്ന ഈ ഒരു വഴി നിന്റെ എന്ന് പറയും, ആടിനെ ആണ്, അല്ലല്ല മയപ്പന്റെ. പിന്നെ എന്താ അതിന്റെ വഴി? എന്റെ സന്നിധിയിലേക്ക് ഇടാ. ദൈവസന്നില്ല കാട്ടുകം വിട്ടുകൊടുത്തപ്പോൾ അത് ജീവനുള്ള സംഭവമായി. അതുവരെ വടി കൊണ്ടാണ് മോശപോലും പേടിച്ചു പോയി. വടി അണ്ണാന്ന് പറയുന്നു, വടി പത്തിമുക്കാൻ തുടങ്ങി. മോശ പേടിച്ചു ഓടിയപ്പോൾ ദൈവം പറഞ്ഞ് വാലെ പിടിച്ചെടുത്തോളാം. അതിന് വാലെ പിടിച്ചെടുത്തപ്പോൾ വീണ്ടും വടി. മോശ അവിടെ നിന്ന് മിസ്രൈലിലേക്ക് അയക്കുമ്പോൾ ദൈവം പറയുന്നു, മോശെ നീ എന്റെ വടി കൂടെ കൊണ്ടുപോകണം. മോശ ദൈവത്തിന്റെ വടി കയ്യിലെടുത്തു. ഏതാ ദൈവത്തിന്റെ വടി? മോശ ആട് തീറ്റാൻ ഉപയോഗിച്ചിരുന്ന വടിയാ. ഇപ്പൊ അതിന്റെ പേരും മാറി, ഉടമസ്ഥനും മാറി. നിന്റെ കയ്യിലുള്ളത് എത്ര നിസ്സാരമാണെങ്കിലും, നിന്റെ കയ്യിലുള്ളത് എത്ര ചെറുതാണെങ്കിലും, ദൈവസന്നിധി നീ വെച്ചു കൊടുത്താൽ, ദൈവസന്നിധി നീ ഇട്ടു കൊടുത്താൽ അത് അത്ഭുതം പ്രവർത്തിക്കുന്ന ഉപകരണമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കും. ആ വടിയാണ് മന്ത്രവാദികളുടെ വഴികളെ ഉഴുകിയാണ്. മന്ത്രവാദികളുടെ അധികാരമുള്ള വടികളെ വിഴുങ്ങുവാൻ നിന്റെ കാട്ട് കമ്പും മതി. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ചു കൊടുത്തായിരിക്കണം. നിന്റെ സ്തോത്രം മതി, നിന്റെ കയ്യടി മതി, നിന്റെ പ്രാർത്ഥന മതി, നിന്റെ ഉപവാസം മതി. ഇസ്രായേലിന്റെ മന്ത്രവാദികളുടെ വടികളെ വിഴുങ്ങുവാൻ തക്കണം. എത്ര നിസ്സാരമെന്ന് തോന്നുന്നത്, എത്ര ചെറുതെന്ന് തോന്നുന്നതാണെങ്കിലും ദൈവത്തിന് നീ സമർപ്പിച്ചതാണോ, അതുകൊണ്ട് നീ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ആ വടിയാണ് ഇസ്രായേലിന് ബാധകൾ ഒരുക്കിയത്. ആ വടിയാണ് ചെമ്പടലിനെ പിളർന്ന് ഇവിടെ ചുമങ്ങി നിലമുണ്ടാക്കിയത്. ആ വടിയാണ് തീക്കൽ പാറയെ പിളർന്നത്. അത്ഭുതത്തിന്റെ ഉപകരണമാക്കുവാൻ ദൈവത്തിന് കഴിയും. പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളിൽ നിന്നെ ഒന്ന് കിട്ടിയാൽ മതി. ഈ തലമുറയ്ക്ക് ദൈവം നിന്നെ കണ്ടിരിക്കുക. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെ ദൈവം കണ്ടിരിക്കുക, നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം കണ്ടിരിക്കുക. അവരുടെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ വിട്ടു കൊടുക്കുന്നതിൽ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ദൈവം ഒന്നിനു പറയും ഒന്നായി ചെയ്യുവാൻ പോകും. ദൈവം ഉപയോഗിക്കാനോ മോശയെ, പക്ഷേ മോശയ്ക്ക് ഒരു ശുദ്ധീകരണം കൂടെ ആവശ്യമായിരുന്നു. ഒരു ഇസ്രായേലിനെ തല്ലിക്കൊന്നൊരു മനുഷ്യനാ, കയ്യൊന്നും കാണിക്കാൻ പറഞ്ഞു. കൈ മറ്റേ കൈ എടുക്കാൻ വെക്കാൻ പറഞ്ഞു, ഇല്ല നോക്കാൻ പറഞ്ഞു. കുഷ്ഠരോഗം ഇത്രയും നാൾ കണ്ടില്ല, ഇത്രയും നാൾ മൂടിക്കൊണ്ട് നടക്കുകയായിരുന്നു. വേറെ തന്നെ തല്ലിക്കൊന്ന കുഷ്ഠരോഗം ഉണ്ട് കഴിഞ്ഞില്ല. ഈ ദൈവം നീ സൗഖ്യമാക്കണം. അല്ല ദൈവത്തിന് അവന് ഉപയോഗിക്കാൻ അത്ര, മറ്റൊരുത്തനെ വേദനിപ്പിക്കാൻ നിന്റെ വാ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വായ പുഷ്ടമുണ്ട്. വേറെ ഊമക്കത്തിടാൻ എന്റെ കൈ ഉപയോഗിച്ചെങ്കിൽ എന്റെ കയ്യെ പുഷ്ടമുണ്ട്. മറ്റൊരുത്തനെ തളർക്കുവാനോ താക്കുവാനോ അപമാനിക്കുവാനോ നീ ശ്രമിച്ചെങ്കിൽ അവിടെയെല്ലാം പുഷ്ടം വ്യാപരിക്കുക. പക്ഷെ ഇന്ന് രാത്രി, ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിനക്ക് വിടുന്നുണ്ട്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിനക്ക് അത്ഭുതമുണ്ട്, അത്ഭുതമുണ്ട്. ദൈവം പറവന് തമാശായിട്ട് വന്നി എന്റെ നാട്ടിലെ എന്റെ അടിമയായി കിടന്ന് എന്റെ പാടത്തെ ഇഷ്ടിക ചൂളയില് മണ്ണൻ ചവിട്ടിക്കൊഴിച്ച് തീ കത്തിച്ച് നടക്കുന്ന ഈ അടിമകളുടെ ദൈവം എന്നെ എന്നെയൊക്കെ വലിയവണ്ണം. നിന്റെ ദൈവം പറഞ്ഞാണെന്നേ ഞാൻ കേൾക്കാൻ അവൻ ആരാ എന്ന് പറവൻ തിരിച്ചു ചോദിച്ചു. ചെന്നവർക്കെല്ലാം വലിയ സങ്കടമായി കാണും. മനുഷ്യൊക്കെ അവരെ അപമാനിച്ചാലും അവർക്ക് വിഷമമില്ല. അവരുടെ ദൈവത്തെ അടുത്ത ദിവസം കുടിക്കാൻ വെള്ളം എടുത്തപ്പോൾ പറവന്റെ പാത്രത്തിൽ വെള്ളമല്ല, വേറെ വെള്ളം കൂടെ കൊടുത്ത് വെള്ളം എടുത്തപ്പോൾ അതിന്റെ സകല പാത്രങ്ങളും സകല ഉറവുകളും സകല കിണറുകളും സകല നദികളും പുതിയ ഉറവ് കുടിക്കാൻ പോകും. പുതിയ ഉറവ് കുടിച്ച് അതെല്ലാം രക്തം, വെള്ളം രക്തമായി. അടുത്ത ദിവസം തവളകൾ പെരുകി. തവളകൾ രാവിലെ പറവൻ വന്നപ്പോൾ തന്നെ തിരിക്കുന്നു. തവള ആരാധിച്ചിരുന്ന ദൈവങ്ങളൊന്നായത് തവള. ദൈവം തീരുമാനിച്ചു ദൈവങ്ങൾ പെരുകട്ടെ. തവളകൾ പെരുകഴിഞ്ഞപ്പോൾ ഇവർക്ക് അസൂയമായി. ആളുകൾക്ക് മോശയെ വിളിപ്പിച്ച് പറവൻ പറയുക, ഈ തവളെ ഇറങ്ങിപ്പോകാൻ നീ ഒന്ന് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ അവസരം ചോദിച്ച ദൈവം, നിന്റെ ദൈവം ആരോടാന്ന് ചോദിച്ചു. നിന്റെ ദൈവം ആരോടാന്ന് ചോദിക്കുന്ന അവന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകട്ടെ, നിന്നെ വിളിപ്പിക്കും. കാരണം അവനറിയാം നീ പ്രാർത്ഥിക്കാൻ ദൈവം കേൾക്കുവാണ്. നിന്നെ കുറ്റം പറയുന്നവനല്ല, നിന്നെ നിർണയിക്കുന്നവൻ, നിന്നെ പരിഹസിച്ച് നിന്നെ ആത്മീയത്തെ ചോദ്യം ചെയ്യുന്നവൻ. അവന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൻ നിന്നെ വിളിപ്പിക്കും. അവന്റെ മനസാക്ഷി അവനറിയാം നീ പ്രാർത്ഥിക്കുന്ന ആളാണ്. നീ ദൈവത്തെ വിളിച്ചാൽ ദൈവം മറുപടി നൽകുമെന്നറിയാം. അനവമായത് ഒരു സൂത്രമായത് പ്രസ്ഥാപിച്ചാൽ നീ അവരുടെ പക്ഷം തിരിയത്തില്ല. അവര് നിന്റെ പുറകെ വരും, അവര് നിന്റെ പുറകെ വരും. കഴിഞ്ഞ കാലത്തിൽ ആക്ഷേപിച്ചവരും നിന്നവിച്ചവരും എത്ര പേര്, സ്വന്തക്കാർ, ചാർച്ചക്കാരൊക്കെ കുറ്റം പറഞ്ഞവർ, ആത്മീയത്തിന് കുറ്റം പറഞ്ഞവർ, വിശ്വാസിനെ കുറ്റം പറഞ്ഞ ആളുകൾ പുറകെ പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ടില്ലേ? ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? നീ പ്രാർത്ഥിച്ചാ മതി. നീ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യുന്നവരാണ്. മോശയൊന്ന് പ്രാർത്ഥിക്കുകയും നമ്മളെ ഇറങ്ങിപ്പോകാൻ ഇറങ്ങിപ്പോകാൻ മോശ പ്രാർത്ഥിച്ചില്ല, ചത്തുപോകാൻ പ്രാർത്ഥിച്ചു. മോശ പ്രാർത്ഥിച്ച് നമ്മളെയില്ല കൂട്ടത്തോടെ കൂമ്പാരം കൂമ്പാരം വാങ്ങി ശ്രീമർ കൂട്ടി കിട്ടും. നമ്മളെയെല്ലാം ചത്തോ നമ്മളെയെല്ലാം കുറെ കഴിഞ്ഞപ്പോ ജീവനുള്ള അവളെക്കാൾ ഇവർക്ക് ബുദ്ധിമുട്ടായി ചത്തത് അവളെ ചീനാവാൻ തുടങ്ങി. നാഥകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരിക. വ്രണങ്ങൾ, പരുക്കൾ, മൃഗവ്യാധി, കൽമഴ, കൂരിട്ട, വെട്ടിക്കിളി, ഇങ്ങനെ ബാധകൾ വരിക. യഹോവയാര്, ദൈവമാര്, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ ബാധ വരുന്നതും മാനസമ്മർപ്പണം പിന്നെയും
കഠിനപ്പെടും. എബ്രായരുടെ ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുമുടിച്ച മിസ്രൈമ്യർ അവരുടെയും ആൺകുഞ്ഞുങ്ങളെ കൊല്ലുമ്പോഴേ നീതി നടക്കത്തുള്ളൂ. പക്ഷെ ദൈവം പറഞ്ഞു മിസ്രൈമ്യരുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലണ്ട, കഴിഞ്ഞവനെ മാത്രം. ഒരു പ്രതിവിധി ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വെച്ച് ആദ്യജാതന്മാർ കൊല്ലപ്പെടുക. കഴിഞ്ഞ ഉത്സംഹാരം, പത്താമത്തെ ബാധ, ഇസ്രായേലിന്റെ വിടുതൽ ഓർത്തോണം. ഒരു വശത്ത് വിടുതൽ നടക്കണം, മറുവശത്ത് ന്യായവിധി നടക്കും. ദൈവം വഴിപ്പെടുമ്പോൾ വിടുതൽ ന്യായവിധി ഉണ്ണിച്ചു നടക്കും. എന്നാൽ നിങ്ങൾ പാർക്കുന്ന വീടുകൾക്കോ, നിങ്ങൾ പാർക്കുന്ന വീടുകൾക്കോ, നിങ്ങൾ പാർക്കുന്ന വീടുകൾക്കോ, നിങ്ങൾ പാർക്കുന്ന വീടുകൾക്കോ അറുക്കപ്പെട്ട പെസഹാ കുഞ്ഞാടിന്റെ രക്തം അടയാളമായിരിക്കും, രക്തം അടയാളമായിരിക്കും. അത് കാണുമ്പോൾ സംഹാരം നിങ്ങളെ വിട്ട് കടന്നു പോകും. അറുക്കപ്പെട്ട പെസഹാ കുഞ്ഞാടിന്റെ രക്തം കാണുമ്പോൾ സംഹാരം നിങ്ങളെ വിട്ട് കടന്നു പോകും. സംഹാരകൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങുകയാണ്. എന്നാൽ രക്തം പുരട്ടെ വീട് കാണുമ്പോൾ സംഹാരകൻ മാറിപ്പോകും, കടന്നു പോകും. എന്താ വിടുതൽ കിട്ടിയത്? രക്തത്തിന്റെ ശക്തി കൊണ്ട്. എന്താണ് ശിക്ഷാവിധിയെന്ന് വിടുതൽ കിട്ടിയത്? അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ട്. അവിടെയാണ് വീണ്ടെടുപ്പുണ്ടായ മിസ്രൈമ്യർ രക്തത്തിന്റെ വഴിയിലുള്ള ആളുകളെ നിലവിളിക്കുമ്പോൾ, അവർ കൂട്ടനിലവിളി നടത്തുമ്പോൾ, കടിഞ്ഞുള്ളികൾ പുടഞ്ഞു കൊണ്ട് ചാകുമ്പോൾ, അവർ നെഞ്ചത്തടിക്കുമ്പോൾ, രക്തത്തിനകത്തിരുന്ന ആളുകൾക്കോ അവർ വീണ്ടെടുപ്പിന്റെ പാട്ടുപാടുകയാണ്. ഞങ്ങൾ ഇനി അടിമകളല്ല, ഞങ്ങൾ പരമസിയോന് അന്യരല്ല, ഞങ്ങൾ ഇനി മിസ്രൈമ്യരുടെ അടിമകളല്ല. രക്തത്തിനകത്തിന്റെ രക്തത്തിന്റെ വഴിയിലും വലിയ വ്യത്യാസം, വലിയ മാറ്റം. രക്തത്തിന്റെ ഉള്ളിൽ വിടുതൽ, രക്തത്തിന്റെ പുറത്ത് ശിക്ഷാവിധി. പ്രമാണം കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞു ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്, ഒന്നാം മാസമായിരിക്കണം. പുറപ്പാട് ദിവസം പന്ത്രണ്ടാം അധ്യായത്തിലാണ് പ്രസംഗം പ്രമാണം കൊടുക്കുന്നത്. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസമായിരിക്കണം. ഒരു ഒരു വ്യത്യാസം ശ്രദ്ധിക്കുക. ഒന്നാം മാസം പ്രസംഗം ആചരിക്കാനല്ല പറഞ്ഞത്, എന്ന് നിങ്ങൾ പ്രസംഗം ആചരിക്കുന്ന അന്ന് മുതൽ ഒന്നാം മാസം തുടങ്ങിക്കണം. എന്താ അതിനർത്ഥം? അതിനർത്ഥം പ്രസംഗ പുതിയ ആരംഭമാണ്, പ്രസംഗ പുതിയ വർഷം ആരംഭിക്കുക, പുതിയ കലണ്ടർ മേടിച്ചോളും, പുതിയ കാലക്കണക്ക് തുടങ്ങുക, പ്രസംഗ മുതൽ അമ്മയെ നെണ്ണി തുടങ്ങുക. അപ്പൊ ഇതിനു മുമ്പോ അതിനുമ്പോസ്ലിമറുടെ ഇഷ്ടിക ചൂളിൽ മണി ഔട്ടിക്കൊണ്ട് ഞാൻ 10,000 ഇഷ്ടിക ഉണ്ടാക്കിയാണ്. അതിനൊക്കെ പ്രതിവരം അവിടുന്ന് മേടിച്ചോണം. നീ ദൈവരാജ്യത്തിനൊക്കെ പ്രസംഗയുടെ അന്ന് മുതൽ ചരിത്രമുള്ളൂ. കണ്ടാകെ നീ പുതിയ സൃഷ്ടിയാകുക. ആ സകല പഴയത് മുഴുവൻ കരിഞ്ഞു കഴിഞ്ഞു പോയി, ഇതാ ഒരു പുതിയതായി തീരുകയാണ്. പ്രസംഗയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് അന്ന് മുതൽ, യേശു രക്തത്താൽ കഴിവ് പ്രാപിക്കുന്ന അന്ന് മുതൽ നീ പുതിയ സൃഷ്ടി. അന്ന് മുതൽ ഒരു പുതിയ കാലക്കണക്കാൻ ക്രിസ്തു ജനിച്ച സമയത്ത് BC എന്ന വേണി എന്ന ചരിത്രത്തെ രണ്ടായി തിരിച്ചു. ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പുള്ള കാലം, നമ്മുടെ കർത്താവിന്റെ വർഷം. ഇതുപോലെ കൈയടിച്ച് ദൈവത്തിന് ആട്ടുകുട്ടിയെ ദൈവം കരുതി കൊള്ളുമെന്ന മലയാളത്തിൽ എങ്കിലും
കരുതിയിട്ടുണ്ട് എന്ന് തർജ്ജമ ചെയ്യാൻ കഴിയുന്ന പ്രയോഗമാണ് മൂലഭാഷയിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരാളും സംശയമൊന്നുമില്ല. കരുതിക്കോളൂ എന്നല്ല പറഞ്ഞു, കരുതിയിട്ടുണ്ട്. അതെങ്ങനെ അറിയാൻ കരുതിയിട്ടുണ്ടെന്ന് ഇത്രയും നാളത്തെ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്കാണ്. കഴിഞ്ഞ കാലം എന്റെ ദൈവം എന്നെ വിളിച്ചിറക്കിയിട്ട് ഒരിടത്ത് പോലും കരുതാതിരുന്നത്. പിന്നെ ഇരിക്കുന്ന ആ സംശയം ഓരോയുടെ കൂടെ എന്റെ ദൈവം കരുതിയിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. അങ്ങനെ ദൈവം കരുതി ആട്ടുപറ്റൻ ആ അറുക്കപ്പെട്ടത് കൊണ്ട് മനുഷ്യനായി സഹാക്കിന് വിടുതൽ കിട്ടി. ഒരു വ്യക്തിക്ക് കൊണ്ട് ഒരു ആട്ടുകുട്ടി അറുക്കപ്പെട്ട പുറപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ ഒരു കുടുംബത്തിന് ഒരു ആട്ടുകുട്ടി അറുക്കപ്പെടുന്നു. ലേവ്യ പുസ്തകത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി യഹോവയ്ക്കുന്ന ചീട്ടു വീണ ആട്ടുകുട്ടി അറക്കുന്നു. മഹാഭാവപരിഹാര പിറന്നാൾ ദിവസം പഠിച്ചാൽ 22-ാം അധ്യായത്തിലാണ് മോറിയാമലയിലെ പെരിസാൽ കടന്നുകൊണ്ടതാണ് താക്കോലധ്യായമായി കരുതുന്ന വീണ്ടെടുപ്പുള്ള ബന്ധത്തിൽ പുറപ്പാട് പുസ്തകം വരുമ്പോൾ പുറപ്പാട് 12-ാം അധ്യായമാണ് കരുതുന്നത്. ഇവിടെയാണ് പ്രസവ ദൈവ പുസ്തകത്തിൽ വരുമ്പോൾ ദൈവ 16-ാണ് കരുതുന്നത്. അവിടെയാണ് മഹാഭാവപരിഹാര പെരുന്നാൾ ദിവസം രണ്ട് ആട്ടുപറ്റ ചീട്ടിലും ഒന്ന് അസുസേവന് ഒന്ന് യഹോവയ്ക്ക്, യഹോവയ്ക്ക് ചീട്ടുകൊണ്ട് ആട്ടുപറ്റനെ പ്രാപ്തമാക്കും. ഒരു ജനത്തിനു വേണ്ടി ഒരു സഭയ്ക്ക് വേണ്ടി ഒരാട്ടുകുട്ടി. പുതിയ നിയമത്തിലെ 4-ാമത്തെ പുസ്തകമായ യോഹന്നാനിൽ വരുമ്പോൾ ലോകത്തിന് വേണ്ടി ഒരു ആട്ടുകുട്ടി, ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ആട്ടുകുട്ടിയാണവൻ, ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള ആട്ടുകുട്ടിയാണവൻ, ഒരു സഭയ്ക്ക് വേണ്ടിയുള്ള ആട്ടുകുട്ടിയാണവൻ, ഈ മുഴി ലോകത്തിന് വേണ്ടിയുള്ള ആട്ടുകുട്ടിയാണവൻ. ആരാണവൻ? ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തു. ഇസ്രായേൽ ഒരു കുടുംബത്തിന് ആട്ടുകുട്ടിയാണെങ്കിൽ ആ കണക്കനുസരിച്ച് ആദാമ്യ കുടുംബത്തിന് ആട്ടുകുട്ടി വേണം. ആദാമ്യ കുടുംബത്തിന് വേണ്ടി ദൈവം വേർതിരിച്ച ആട്ടുകുട്ടിയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത് ഇതാ ദൈവകുഞ്ഞാണ്, ഇതാ ദൈവകുഞ്ഞാണ്. ഈ മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് ഇസ്രായേൽ സഭയുടെ കൂട്ടമല്ല, അതിനെ അറുക്കണം. 10-20 ലക്ഷം ആളുകൾ അന്നുണ്ട്, 5 ലക്ഷം കുടുംബങ്ങളൊക്കെ കേൾക്കണം. അപ്പൊ 5 ലക്ഷം കുടുംബങ്ങളുണ്ടെങ്കിൽ 5 ലക്ഷം ആടുകളെ അറുത്തതാണ്. ഒരു കുടുംബത്തിൽ ആട്ടുകുട്ടി വേണ്ട, 3 ലക്ഷം വീട്ടുകാരില്ല, 3 ലക്ഷം അറുക്കും. വേണ്ട, 1 ലക്ഷം ഉള്ളെങ്കിൽ 1 ലക്ഷം ആടുകളെ അറുത്തത്തില്ല. 1 ലക്ഷം ആട്ടുകുട്ടികളെ അന്ന് അർത്ഥത്തിൽ ബൈബിൾ എഴുതുന്നത് ഇസ്രായേൽ സഭയുടെ കൂട്ടമല്ല സന്ധ്യാസമയത്ത് അവയെ അറുക്കണം എന്നല്ല, അതിനെ അറുക്കണം. അതിനെ ഏകോപനം പറഞ്ഞു ലക്ഷക്കണക്കിന് ആളുകളെ അർത്ഥത്തും ബൈബിൾ എഴുതി പറയാം അതിനെ അറക്കണം, അതിനെ അറക്കണം, അതിനെ അറക്കണം, അവയെ അറക്കണം എന്നല്ല. എന്താ പറ്റി? പരിശുദ്ധാത്മാവിന് അവരറുത്തുകൂട്ടിയ ആടുമെല്ലാം വിഷയമാണ്. പരിശുദ്ധാത്മാവിന് ഓരോ കുഞ്ഞാടും വിഷയം എല്ലാം സാക്ഷാൽ പൊരുളായിരിക്കാൻ ദൈവ കുഞ്ഞാണ്. നിങ്ങളുടെ വീട്ടിൽ നല്ല നല്ല വെയിലുള്ളപ്പോൾ മുറ്റത്ത് 100 പാത്രത്തിൽ വെള്ളം വെക്കണം. 100 പാത്രത്തിൽ വെള്ളത്തിൽ വെച്ച് ഓരോ പാത്രത്തിൽ നോക്കണം. ഓരോ പാത്രത്തിൽ ഓരോ സൂര്യൻ, എത്ര സൂര്യന്മാരുണ്ട്? 100 പാത്രത്തിലും സൂര്യനെ കാണാം, പക്ഷെ സൂര്യൻ എത്ര ഉണ്ട്? ഒരു സൂര്യനെ ഉള്ളൂ. ആ ഒരു സൂര്യന്റെ ഇടലല്ലേ ഈ 100 പാത്രത്തിൽ കാണുന്നത്? 1 ലക്ഷം ആട്ടുകുട്ടികളെ അവർ അർത്ഥത്തിലും അതെല്ലാം ഒരു കുഞ്ഞാട്ടിന്റെ ഇടലല്ലേ? ഏത് കുഞ്ഞാട്? ദൈവ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ. കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന് പറഞ്ഞ വിടുതൽ കിട്ടത്തില്ല. പെസലയുടെ ആട്ടുകുട്ടി അറുത്തു കേട്ടോ, ഞങ്ങൾ കേട്ടോ, കരയുന്ന ഒച്ച, ഒരുപാട് രക്തം വന്നു എന്ന് പറഞ്ഞാൽ വിടുതലില്ല. ആരാ രക്തം തളിച്ചിട്ടുണ്ടോ അവർക്ക് ഉള്ളു വിടുതൽ. അറുക്കപ്പെട്ടു കുഞ്ഞാട് അറുക്കപ്പെട്ടു സത്യം, പക്ഷെ നിന്റെ വീടിന്റെ കട്ടളക്കാലിന്മേൽ കുറുമ്പടിമേൽ തളിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് വിടുതലില്ല. കാൽമുട്ടിയിൽ മുഴി ലോകത്തിനും വേണ്ടി യേശു യാഗമായി തീർന്നു വന്നാലും ആരുടെ ജീവിതത്തിലാണോ ആ രക്തം അപ്ലൈ ചെയ്തിട്ടുള്ളത്, ആരുടെ മേലാണോ യേശുവിന്റെ തങ്കച്ചോര വീണിട്ടുള്ളത്, ആരുടെ പാപങ്ങൾ പരിഹരിപ്പാനാണോ അവരുടെ ജീവിതത്തിൽ അനുഭവമുള്ളത്, അവർക്ക് മാത്രമേ വിടുതലുള്ളൂ. യേശുവിന്റെ രക്തം നിന്റെ ഫലിക്കപ്പെട്ടിട്ടുണ്ടോ? യേശുവിന്റെ രക്തമാ നീ വിടുതൽ പ്രാപിച്ചിട്ടുണ്ടോ? യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നിന്റെ ശക്തിയോടെ ഇവിടെ വ്യാപരിക്കുകയാണ്. സുവിശേഷം പരിശുദ്ധാത്മാവ് പ്രസംഗിക്കുന്ന എല്ലായിടത്തും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. രക്തങ്ങളുടെ വീടുകൾ കകത്തവരിക്കുന്നു എന്ന് മാത്രമല്ല, കയ്യിൽ വടി പിടിച്ച് അരാറുക്കി കാല് ശരിപ്പുണ്ട് ദൃഢുക്കത്തോടെ അവർ കഴിച്ചു. രാത്രി പോകാൻ വരാത്ത പറവൻ മാഷ വിളിച്ച് പറയും കൊണ്ടുപോക്കാണ്. മാഷ അന്നേരം കാഹളം കൊടുത്ത് നീട്ടി പോതും. കേൾക്കുമ്പോൾ ചോരവരുടെ വാതിലൂടെ വീണ്ടെടുപ്പിന്റെ പാട്ടും പാടിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കാനുള്ളതാ. അതുകൊണ്ട് തിടുക്കത്തോടെ തിന്നോണം, കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ മടി പിടിച്ച് അരമുറുക്കിക്കൊണ്ട് തിന്നോണം. നീ പോകാനുള്ളതാണ്. കാഹളം ധരിക്കുമ്പോൾ പോകാനുള്ള ആളാണ്. അന്ന് ഏകദേശം 20 ലക്ഷം ആളുകൾ, ഒരു മിക്കനായ മനുഷ്യൻ കാഹളം ഊതിയപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു എങ്കിൽ ഇനി അതിനേക്കാൾ വലിയൊരു പുറപ്പാട് ഈ ലോകം കാണാൻ പോവുകയാ. അന്ന് ഒരു ദേശത്തു നിന്ന് കുറെ പേര് ഒന്നിച്ചു പോയതേ ഉള്ളൂ. എന്നാൽ ഇനി കാഹളമൂതുമ്പോൾ ലോകമെന്ന് വായി വിശുദ്ധന്മാർ എണ്ണിയാൽ തീരാത്ത പോലെ വിശുദ്ധന്മാർ ഇവിടെ നിന്ന് ഉയരത്തിലേക്കെടുക്കപ്പെടും. ഇവിടേക്ക് കരയിൽ വരുമെന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നാം ഇവിടെ ഒഴിക്കപ്പെടാൻ മരിച്ചപ്പോൾ യോസഫ സഹോദരന്മാരോട് പറഞ്ഞു, അവരുടെ വീട്ടുകാരോട് പറഞ്ഞു, ഞാനിവിടെ മന്ത്രിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അന്യനും പരദേശിക. എന്റെ അസ്ഥി പോലും ഈ മിശ്രയമരുടെ മണ്ണിൽ പൊടിഞ്ഞു ചേരല്ലേ. അതിനാ ശവപ്പെട്ടിക്കകത്ത് വെച്ച് സൂക്ഷിച്ചത്. പോകാൻ നേരത്ത് അസ്ഥി കൊണ്ട് എടുക്കണം പറഞ്ഞത് കൊണ്ട് മോശം ആ ഇസ്രായേൽ മക്കളും കൂടെ അവിടുന്ന് പുറപ്പെടുമ്പോൾ ഒരു പെട്ടിയുണ്ട്, ഒരു ശവപ്പെട്ടി. ആ ശവപ്പെട്ടിയിൽ ആരാണ്? എന്താണ്? വിശുദ്ധന്റെ അസ്ഥിയാണ്. വിശുദ്ധന്റെ അസ്ഥിയും ചുമ്മിക്കൊണ്ടാണ് പുറപ്പെടുന്നത്. പക്ഷെ ഇനി കാഹളമൂതുമ്പോൾ വിശുദ്ധന്മാരുടെ അസ്ഥി മാന്തി എടുക്കാൻ ആരും പോകണ്ട. കാരണം ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായാലും അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവിടുത്തെ കൈപ്പ് ഉയർക്കാനുള്ളതല്ല. പിന്നെ 1000 കൊല്ലം കഴിഞ്ഞ് അന്ന് രാത്രി സംഹാരദൂതൻ തെരുവിലൂടെ നടന്നപ്പോൾ മറുപടി ഉണ്ടായി. ഒന്ന് മരിക്കാത്തൊരു വീടും ഉണ്ടായിരുന്നില്ല. സത്യജി കേട്ടോ, മിശ്രയമ്മന്റെ വീട്ടിലും മരണം നടന്നു, ഇസ്രായേൽ മക്കളുടെ വീട്ടിലും മരണം നടന്നു. മിശ്രയമ്മന്റെ വീട്ടിൽ കടിഞ്ഞൂലുകൾ കൊല്ലപ്പെട്ടു, ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ പെസയുടെ ആട്ടുമുട്ടി കൊല്ലപ്പെട്ടു. ഒന്നുകിൽ പെസയുടെ കുഞ്ഞാട്, ഇല്ലെങ്കിൽ കടിഞ്ഞൂല്. മിശ്രയമ്മിലൊരു വലിയ നിലവിളി ഉണ്ടായി. മിശ്രയമ്മന്റെ വീട്ടിൽ കടിഞ്ഞൂലുകൾ കൊല്ലപ്പെട്ടപ്പോൾ അപ്പനും അമ്മയും സ്വന്തക്കാരും ചാർച്ചക്കാരും കൂടെ കൂട്ട നിലവിളി നിലവിളിച്ചു. ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ നിലവിളിയുണ്ടായി. അത് കുഞ്ഞാടിനെ അറുത്തപ്പോൾ കുഞ്ഞാട് നിലവിളിച്ചതാ. ഒന്നുകിൽ കുഞ്ഞാടിന്റെ ശബ്ദം, ഇല്ലെങ്കിൽ ലൈവിലൂടെ നിലവിളി. അന്ന് രക്തത്തിന് പുറത്തുള്ളവർക്ക് ന്യായവിധി ഉണ്ടായി, ദൈവത്തിന്റെ വാളുണ്ടായി. രക്തത്തിനകത്തുള്ളവർക്ക് വീണ്ടെടുപ്പുണ്ടായി. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിനകത്താണോ നീ? രക്തത്തിന് പുറത്താണോ? രക്തത്തിനകത്ത് വീണ്ടെടുപ്പുണ്ട്, രക്തത്തിനകത്ത് വിടുതലുണ്ട്, രക്തത്തിനകത്ത് വിമോചനമുണ്ട്, രക്തത്തിനകത്ത് ആനന്ദമുണ്ട്, രക്തത്തിനകത്ത് പാട്ടുണ്ട്, രക്തത്തിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്. രക്തത്തിന്റെ വഴിയിൽ ന്യായവിധിയാണ്. നീ എവിടെ? യേശുവിന്റെ രക്തത്തിന്റെ ഉള്ളിലാണോ? യേശുവിന്റെ രക്തത്തിനുള്ളിലായവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം. പെസഹയുടെ പ്രമാണത്തിലുണ്ട്, നിങ്ങൾ എടുക്കുന്ന ആട്ടിൻകുട്ടിയെ തിന്നാനായിട്ട് വീട്ടിനടുത്ത് അയൽക്കാരെ കൂടെ ക്ഷണിക്കണം. നിങ്ങൾ ഈ കുഞ്ഞാടിനെ വീട്ടിനടുത്ത് അയൽക്കാരുമായിട്ട് പങ്കുവയ്ക്കണം, ഷെയർ ചെയ്യണം. അങ്ങനെ ഇത്രയും നല്ല പന്തലൊക്കെ ഇട്ട്, ഇത്രയും നല്ല ലൈറ്റുമൊക്കെ ഇട്ട്, ഇത്രയും നല്ല നോട്ടീസുമൊക്കെ അടിച്ച്, ഇത്രയും നല്ല മൈക്കും ഒക്കെ എടുത്ത് എന്തിനാണെന്നറിയാമോ? വീട്ടിനടുത്ത് അയൽക്കാരെ കൂടെ ക്ഷണിച്ചിരിക്കുക. വാ, നമുക്ക് ഒന്നിച്ച് ഈ കുഞ്ഞാടിനെ പങ്കുവയ്ക്കാം. ഈ കുഞ്ഞാടിനെ നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. ഈ ഒറ്റയ്ക്ക് തിന്ന് തീർക്കരുത്, വീട്ടിനടുത്ത് അയൽക്കാരനെ കൂടെ ക്ഷണിച്ച് അവനെ കൂടെ കുഞ്ഞാടിന്റെ ഓഹരിക്കാരനാക്കണം. എത്രവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു.
ദാസനായ മോശയ്ക്ക് ഇസ്രായേൽ മക്കളെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിക്കാനേ കഴിഞ്ഞുള്ളൂ, അക്കരെ നാട്ടിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. വഴിയിൽ വെച്ച് മോശ പട്ടുപോയി. എന്നാൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനെ പുറപ്പെടുവിക്കാൻ മാത്രമല്ല കഴിയുന്ന, അങ്ങ് കൊണ്ടെത്തിക്കാനും കഴിയും. എന്താ ഉറപ്പ്? അവൻ നമുക്ക് മുമ്പായി അക്കരെ പോയി കഴിഞ്ഞു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തുന്നതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തോളൂ.
ഞങ്ങൾക്ക് പ്രത്യാശയുണ്ടോ? നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ഇവിടെ താൽക്കാലികമാണ്, ഇവിടെ നിലനിൽക്കുന്ന ഭവനം നമുക്കില്ല. ദൈവം ശില്പിയാകാൻ വെച്ചത് അടിസ്ഥാനമുള്ളതായ നഗരത്തിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നിന്റെ കൂടാരത്തിലെ കുട്ടികൾ ആഴത്തിൽ താണു പോകരുത്. നിന്റെ കൂടാരത്തിലെ കുട്ടികൾ വലിച്ചുരാൻ കഴിയാതെ വരരുത്. നീ കാലിൽ ചെരുപ്പിട്ട് കൊള്ളണം, കയ്യിൽ വടി പിടിച്ചോണം, അരമൂർക്കി തിടുക്കത്തോടെ കഴിക്കണം. ഇല്ലെങ്കിൽ കാഹളം ദുനിക്കുമ്പോൾ ഒരുങ്ങിയിരിക്കുന്നവർ പോകണം. ഒരുങ്ങിയിരുന്നവർ മണവാളൻ വന്നപ്പോൾ മണവാളോട് മണിയറയിൽ ചേർക്കപ്പെട്ടു. ഒരുങ്ങാതിരുന്നവരോ കൈവിടപ്പെട്ടു പോയി. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലാത്തവര് വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൂടെ കുറച്ച് എണ്ണ തരണമേ. ഇല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്കും ഇല്ലാതെയാകും. എവിടെയെങ്കിലും കിട്ടുന്നത് പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞു. കുറെ കറങ്ങി നടന്ന് ചവര് വന്ന് കൊട്ടി വിളിച്ചപ്പോൾ മണവാളൻ പറഞ്ഞ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഒരുങ്ങിയിട്ടുണ്ടോ? യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ഇതുവരെ ഇനി യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഒരുക്കൂടെ നടക്കുക. പരിശുദ്ധാത്മാവ് ചില ആളുകളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ യേശുവിനോട് ഒരുക്കിക്കൊണ്ടിരിക്കുക. കാൽവരെ കുറിച്ച് നിനക്ക് വേണ്ടി യാഗമായി തുറന്ന ദൈവപുത്രൻ അവന്റെ അവസാനത്തിൽ രക്തവും നിനക്ക് വേണ്ടി ചിന്തി അവൻ തലയിൽ മുൾക്കിരിയുടെ മടിച്ചിറക്കി അവന്റെ മുഖത്തെ രോമങ്ങൾ പറിച്ചെടുത്തു അവന്റെ പുറം ചാട്ടൽ വെട്ടി അടിച്ചു അവന്റെ അവസാനത്തിൽ രക്തവും നിനക്ക് വേണ്ടി ചിന്തി അവനാണ് കുഞ്ഞാണ്. അതുകൊണ്ട് നീ അവനെ സ്വീകരിക്കണം, നിന്റെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ നീ കൈവിടപ്പെട്ടു നഷ്ടപ്പെട്ടു, നിത്യ നരകത്തിലേക്ക് നിന്നെ വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ് ദുഷ്ടാഭിഷാജ്. ദുഷ്ടാഭിഷാജിന്റെ സകല തന്ത്രങ്ങളിൽ തകർക്കുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ ശക്തിയുള്ളൂ. പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കുക. കുളിപ്പില്ലാതെ അപ്പോ ഏഴ് ദിവസം തിന്നണമെന്ന പ്രമാണം. അവിടുത്തെ ദിവസം പറയുന്നു നിങ്ങൾ കഷ്ടതയുടെ ആഹാരമായ കുളിപ്പില്ലാതെ അപ്പോ ഏഴ് ദിവസം തിന്നാം. കഷ്ടതയുടെ ആഹാരമാണ്. പക്ഷെ പുതിയവും പറയുന്നു അല്ലല്ല, മുഖം വാഴിയെ ക്ഷീണിച്ചോ കഷ്ടതയുണ്ടെന്നും പറഞ്ഞ് നീ വിഷമിച്ച് തലകുലിച്ച് ഇരിക്കണ്ട. നിന്റെ കൊടി ഉയർന്നിരിക്കണം, നിന്റെ ജയത്തിന്റെ കൊടി ഉയർന്നിരിക്കണം. കാരണം നിന്റെ കർത്താവ് ജയിച്ചവനാണ്. ഉത്സവം ആചരിക്കണം, സെലിബ്രേറ്റ് ചെയ്യണം. അവന്റെ സന്നിധി സെലിബ്രേറ്റ് ചെയ്യണം, അവന്റെ സാന്നിധ്യം സെലിബ്രേറ്റ് ചെയ്യണം, അവൻ മുഖാന്തരമുള്ള നീ മോചനം സെലിബ്രേറ്റ് ചെയ്യണം, അവന്റെ വിടുതലിൽ നീ ആനന്ദിക്കണം, അവന്റെ വിടുതലിൽ നീ സന്തോഷിക്കണം. ഇവിടെ നമുക്ക് ഉത്സവമാണ്. കഷ്ടതയുള്ള ഓർമ്മയുണ്ട്, കഷ്ടതയുണ്ട്. കഷ്ടതയില്ലാത്ത ആത്മീയ ജീവിതം വേദോത്സവത്തിൽ പറയുന്നില്ല. മനുഷ്യർ പറയുന്നുണ്ടെങ്കിലും വേദോത്സവം പറയുന്നില്ല. കഷ്ടതയുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസമുണ്ട്. പക്ഷെ അതിൽ നിന്നും മനസ്സെ ഇടുങ്ങിപ്പോകുകയല്ല, അവിടെയെല്ലാം ജയമെടുക്കാണ്ട് ഇവിടെയാണ്. നിന്റെ വീടിന്റെ മുകളിൽ ജയത്തിന്റെ കൊടി പാറി പറക്കണം. നിന്റെ വീടിന്റെ മുകളിൽ കൊടി പാത്തു കെട്ടരുത്. സംഭവങ്ങൾ ഉണ്ടായിരുന്നു വരാം, വിഷമം ഉണ്ടായിരുന്നു വരാം, കടബാധ്യം ഉണ്ടായിരുന്നു വരാം, ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരാം, പക്ഷെ കൊടി താക്കരുത്, കൊടി താക്കരുത്. അവനെന്റെ ജയക്കൊടി, അവനെന്റെ ജയക്കൊടി. എന്റെ ജയത്തിന്റെ ബാനറവനാണ്. അത് ഞാൻ പാടി പറത്തു. അതേ ദൈവജനത്തിന്റെ കൂടാരങ്ങളില ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ദോഷമുണ്ട്. നാം ഒന്നിച്ച് കൂടി വരുമ്പോൾ നമുക്ക് കഷ്ടതയുടെ പാട്ടല്ല പാടാനുള്ളത്, നമുക്ക് പാടാനുള്ള ജയത്തിന്റെ ഘോഷമാണ്. എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയുന്നതിന് കാരണമെന്താണ്? ഒന്നിച്ചു കൂടി വരുമ്പോൾ ആര ഉയരാൻ കാരണമെന്താണ്? ഇത് ജയത്തിന്റെ ആരോപമാണ്. ശത്രു നിനക്ക് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നന്മയ്ക്കാക്കുവാൻ തോന്നിയ ദൈവത്തിന്റെ പദ്ധതിയെ തിരിച്ചു മറിക്കുവാൻ ദുഷ്ടാഭിഷാജിന് സാധ്യമല്ല. എന്നാൽ ദുഷ്ടാഭിഷാജിന്റെ ഗൂഢാലോചനെ തകർത്ത് തരിപ്പണമാക്കുവാൻ എന്റെ കർത്താവ് പുറപ്പെട്ടിട്ടുണ്ട്. ആളുകളുണ്ട്. നിനക്ക് വിരോധമായി ഏഷണി പറഞ്ഞു നടന്നവരുണ്ട്. നിനക്ക് വിരോധമായി അപവാദങ്ങൾ കെട്ടി ചമച്ചവരുണ്ട്. നിനക്ക് വിരോധമായി മറന്നിരൽ തീയപ്പുകൾ ഇരുപെട്ടവരുണ്ട്. ദുഷ്ടന്റെ ശക്തികൾ നിനക്ക് വിരോധമായി പോരം പോരാടിയെങ്കിലും ഏത് ശക്തിയാണോ നിനക്കെതിരെ പോരാടിയത് അവരുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കുന്നു. അവരുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തുന്നു. നിന്നെ താഴ്ച കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുവാൻ കാത്തിരുന്ന ആളുകൾ അവർ ലജ്ജിച്ചില്ല, പിന്തിരിഞ്ഞു പോയിരിക്കുന്നു. അവരിടവേ വീണിരിക്കുന്നു. അവരുടെ മുമ്പിൽ തന്നെ ദൈവം നിന്നെ മാനിച്ചിരിക്കുന്നു. മോശേ, നിനക്ക് വിരോധമായി കൂട്ടം കൂടിയുള്ള നടുവിൽ തന്നെ ഇതാ ദൈവം നിന്നെ മാനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുന്നെങ്കിൽ നീ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്ക. അവൻ നിന്നെ ചെയ്യാടിയാക്കി നടത്തും. അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അടഞ്ഞ വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു. അടഞ്ഞ വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു. അടഞ്ഞ ഉറവുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു. ഇസ്മായേലിന് വേണ്ടി മരുഭൂമി ദൈവം ഉറവ് തുറന്നെങ്കിൽ വാഗ്ദത്ത സന്തതിയെ നിനക്ക് വേണ്ടി എത്രയധികം അവൻ തുറക്കും. അതേ ദൈവത്തിന് നിന്നോട് പ്രിയമാണ്. യാക്കോബിന് വേണ്ടി സ്വർഗം തുറന്നെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നു. ദൈവത്തിന്റെ കോപം ഇന്ന് രാത്രി ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. നിന്റെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദാനം ഇന്ന് രാത്രി നിന്നോട് ഉറപ്പിക്കുന്നു. നിന്റെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തെ ഇന്ന് രാത്രി ദൈവം നിന്നോട് ഉറപ്പിക്കുന്നു. നിന്റെ രോഗത്തെ അവൻ സൗഖ്യമാക്കുന്നു. വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി നിന്റെ മൻ ശരീരത്തിൽ കവി തൊഴിയട്ടെ. നിന്റെ മൻ പാത്രത്തെ കവി തൊഴിയട്ടെ.
ശാന്തര ഹടാദിയ യേശുവിന്റെ നാമത്തിൽ അധികാരം
ശക്തമായ അഭിഷേകം ഈ തലമുറയിൽ എന്തെങ്കിലും പറയണം, എന്തെങ്കിലും പറയണം, അതിനുവേണ്ടി കളിക്കുന്നു, അതിനുവേണ്ടി സമർപ്പിക്കണം. ഈ മൺപാത്രത്തിന് ദൈവത്തിന് കടയിലുള്ള ശക്തി നടത്തി അതിനുവേണ്ടി എന്നെ സമർപ്പിക്കാമുള്ളവർക്ക് എഴുതാം, അതിനുള്ളവർക്ക് എഴുതാം.
Oh,